സ്വർഗീയ പിതാവേ, അങ്ങ് അങ്ങയുടെ മക്കളോട് സംസാരിച്ചു കൊള്ളണമേ. അടിയനിലൂടെ അങ്ങ് മാത്രം ജീവിക്കണമേ. ക്രിസ്തു യേശുവൻ നാമത്തിൽ പിതാവേ. ഹല്ലേലൂയ. എല്ലാവരും ക്രിസ്തു യേശുവിൽ സന്തോഷമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ദൈവം നിങ്ങളോട് ഓരോരുത്തരോട് സംസാരിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കും. ഇന്ന് ദൈവം പല പല ചിന്തകളും എന്റെ ഉള്ളിൽ തന്നിട്ടുണ്ടെങ്കിലും, ദൈവം നിങ്ങളെ ഒരുക്കിക്കൊണ്ട് പോവുകയാണെങ്കിലും, ഒരല്പം വീണ്ടും ഒന്ന് പുറകിലേക്ക് പോകേണ്ട ആവശ്യം വന്നിരിക്കും. കാരണം നിങ്ങളുടെ പലരുടെയും ഉള്ളങ്ങൾ ഭയം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഒരല്പം പുറകിലേക്ക് പോയി ഭയമല്ല, വിശ്വാസത്താൽ നിങ്ങളുടെ ഉള്ളം നിറയുന്ന ആവശ്യമായി വന്നിരിക്കും. എപ്പോഴും നിങ്ങൾ സിസ്റ്റം മനസ്സിലാക്കി പോകണം. വിശ്വാസം എങ്ങനെ വരുന്നു, ഭയം എങ്ങനെ വരുന്നു. അപ്പോഴെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതയാത്രയിൽ വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. ഭയവും വരുന്നതാണ്. ഭയവും കേൾവിയാലും ലോകത്തിന്റെ കേൾവിയാലും. അപ്പോ നമ്മളെപ്പോഴും ഡിസൈൻ ചെയ്യണം എന്ത് എവിടെ നിന്ന് വരുന്നത്. എങ്ങനെ അറിയാൻ പറ്റും? നമ്മുടെ ഉള്ളിൽ എന്താണോ ഡെവലപ്പ് ചെയ്യുന്നത് അതനുസരിച്ചിരിക്കും ഫലം നോക്കി വർഷത്തെ തിരിച്ചറിയുക. നമ്മുടെ ഉള്ളില് എന്താണ് ഡെവലപ്പ് ചെയ്യുന്നത് അതനുസരിച്ചിരിക്കും നമുക്ക് കാര്യങ്ങളെ തിരിച്ചറിയുവാൻ. ഇനി മറ്റൊരു കാര്യം, വേറെ സിസ്റ്റം കൂടി എപ്പോഴും മനസ്സിലാക്കിക്കോളണം. എപ്പോഴാണ് നമ്മൾ പാപത്തിലായെന്ന് മനസ്സിലാകുന്നു, അതുകൂടി മനസ്സിലാക്കുക. വിശ്വാസത്തിന് ഉത്ഭവിക്കാത്തതല്ല പാപമാണ്. ഈ ബേസിക് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഈ അന്ത്യകാലത്ത് മനസ്സിലാക്കി. അപ്പോ ഇന്ന് ഇതുമായുള്ള ബന്ധത്തില് ചില കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിച്ച് മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. കാരണം നമ്മളിപ്പോ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത് എന്റർ ടു ദ കിങ്ഡം വേർ ദർ ഈസ് ദ കിങ്. അകത്തേക്ക് പ്രവേശിപ്പിൻ, വെളിച്ചത്തിലേക്ക് പ്രവേശിപ്പിൻ. ഇതാണ് നമ്മൾ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ എന്തിനാണ് നമ്മളത് മനസ്സിലാക്കുന്നത്? നമ്മൾ മനസ്സിലാക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് ജനിക്കുന്നത് കേൾക്കുവാനും കേട്ടത് വിശ്വാസമായി വന്നത് ചെയ്ത് ജയം പ്രാപിക്കാനും വേണ്ടിയാണ്. അപ്പൊ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മളെ അറിയിച്ച സന്ദേശങ്ങൾ, 2017, 2018, 2019 കാലങ്ങളിലൊക്കെ അറിയിച്ച സന്ദേശങ്ങൾ, ആ സന്ദേശങ്ങൾ എൻഡ് ടൈമിനെ കുറിച്ചായിരുന്നു. ആ എൻഡ് ടൈമിൽ ജയിക്കുന്നതിനെ കുറിച്ചാണ് ഇപ്പൊ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എൻഡ് ടൈമിൽ ജയിക്കാൻ ലോകത്തിലെ കുറെ ഇൻഫർമേഷൻ കൊണ്ട് കഴിയില്ല. എൻഡ് ടൈമിൽ ജയിക്കണമെങ്കിൽ അവൻ വെളിച്ചത്തിൽ വസിക്കുന്നവനായി, അല്ലെങ്കിൽ എന്ത് പറ്റും? ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങൾ വെളിച്ചത്തിൽ വസിക്കുന്നവന് ഭയപ്പെടാനില്ല. അവൻ അവന്റെ അപ്പന്റെ കൂടെയാണ് വസിക്കുന്നത്. ആ നാൾ കള്ളൻ എന്നതുപോലെ അവരെ പിടിക്കുകയില്ല. കാരണം ആ നാളിലെ ഓരോ സ്റ്റെപ്പും വരുന്നതിന് മുമ്പ് എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങളുടെ അപ്പൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നിരിക്കും. പക്ഷെ അത് അത് കേൾക്കുവാൻ തക്കവണ്ണമുള്ള റേഞ്ചിൽ വേണം നിങ്ങൾ നിൽക്കാൻ. ആ റേഞ്ചിലല്ല നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഒന്നും കേൾക്കത്തില്ല. ശരീരത്തിന്റെ പുറത്തുള്ള മാധ്യമങ്ങൾ പറയുന്നതാണ് നമ്മൾ കേൾക്കുന്നത്. ശരീരത്തിന്റെ പുറത്തുള്ള മാധ്യമങ്ങൾ പറയുന്ന നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് ഭയം ഉണ്ടാവും. എന്നാൽ നിങ്ങളുടെ അകത്തുള്ള ദൈവത്തിൽ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാവും? വിശ്വാസം ഉണ്ടാവും. രണ്ടും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കി എന്റെ ഉള്ളിൽ എന്താണ് ഡെവലപ്പ് ചെയ്യുന്നത്, അതെപ്പോഴും നാം ശ്രദ്ധയോടെ ആയിരിക്കണം. ഞാൻ എവിടെയാണ് വസിക്കുന്നത്? ഞാൻ വെളിച്ചത്തിലാണോ അതോ ഇരുട്ടിലാണോ? അപ്പോ ഇന്ന് ബൈ ഫോഴ്സ് എൻഡ് ടൈമിലേക്ക്, ആ എൻഡ് ടൈം ഇൻസിഡന്റുകളിലേക്ക് ഒന്ന് മടങ്ങി വരേണ്ടിയിരിക്കുന്നു. എങ്കിലും അത് നിങ്ങൾക്ക് നന്മയാണ്. കാരണം ഇപ്പോൾ നമ്മള് പ്രിയ സഹോദരനിലൂടെ കേട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ, അതിന്റെ വാസ്തവം എന്താണ് എന്നൊന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ടേക്ക് പോയില്ല എങ്കിൽ നമുക്ക് അപകടമാണ്. കാരണം ഏതെങ്കിലും ഒന്നിൽ കൂടെ നമ്മൾ നിർത്തില്ല, ജനം കൺഫ്യൂഷനിലേക്ക് വന്നു. കാരണം അവസാനം വാക്സിനാണ്, അതായത് ഇപ്പോൾ കോവിഡിന് വേണ്ടി ഉറങ്ങിയിരിക്കുന്ന വാക്സിനാണ് മാർക്ക് ഓഫ് ദ ബീസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു തലം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കിടന്ന് കറങ്ങി നടക്കുന്നുണ്ട്. അപ്പൊ ഇതുമായുള്ള ബന്ധത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ജനത്തിന്റെ ഉള്ളില് ഇതിപ്പോ കുറെ പേര് വാക്സിൻ ഓൾറെഡി എടുത്തവരുണ്ട്. അപ്പൊ അവരുടെ ഉള്ളിൽ എന്ത് സംഭവിച്ചു? ഇനി അവർക്ക് കുറ്റബോധം കൊണ്ട് തല നിവർത്താൻ പറ്റത്തില്ല. കാരണം അവരുടെ ജോലിയുമായി ബന്ധത്തിന് ഇത് എടുത്തേ പറ്റുകയുള്ളായിരുന്നു. അവരിതൊന്നും അറിഞ്ഞേ ഇട്ടിട്ടില്ല. കാരണം പ്രധാനമായി ഹെൽത്ത് കെയർ വർക്കേഴ്സ് അവർക്ക് അവിടെ കയറണമെങ്കിൽ അത് എടുത്തേ പറ്റൂ. അവർ ഓൾറെഡി അത് എടുത്തും കഴിഞ്ഞു. പിന്നെ അതേപോലെ തന്നെ പലരും ഇത് അറിയാതെ എടുത്തവരുണ്ട്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇനി ബാക്കിയുള്ളവർ അവരുടെ ജീവിതത്തിൽ ഇതാ ഒരു ഭയം, മറ്റുള്ളവരുടെ ജീവിതത്തിൽ കുറ്റബോധമായി ഞാൻ മാർക്ക് ഓഫ് ദ ബീസ്റ്റ് എടുത്തു കഴിഞ്ഞു. അടുത്തവരുടെ ജീവിതത്തിൽ ഭയമായി, അയ്യോ അയ്യോ. ഒരു കാര്യത്തിന്റെ ഫലം എന്താണ് വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ തന്നെ നാം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ദിസ് ഈസ് എൻഡ് ടൈം, ദിസ് ഈസ് റിയലി എൻഡ് ടൈം. ഇതിനാണ് നിങ്ങളെ ഓരോരുത്തരെയും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ തക്ക വണ്ണം ഈ ലോക്ക്ഡൗൺ തുടങ്ങിയ കാലം മുതൽ അതിനു മുമ്പും 2019 കർത്താവ് പറഞ്ഞു കഴിഞ്ഞു 2020 ദ ഇയർ ഓഫ് ട്രാൻസിഷൻ പറഞ്ഞോ ഇല്ലയോ? 2019 കാരണം ആ 19 2021 മുഴുവൻ മാറി, മുഴുവൻ മാറി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇത് ഏതാണ് പീരീഡ്. ദിസ് ഈസ് എൻഡ് ടൈം. എൻഡ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്റെ വീണ്ടെടുപ്പ് അടുത്തു. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എന്റെ വീണ്ടെടുപ്പ് അടുത്തു. ഞാൻ എന്റെ സ്വർഗീയ പിതാവുമായി ക്രിസ്തയേശുവിൽ ഒന്നായി തീരുന്ന വീണ്ടെടുപ്പ് അടുത്തു. ഭയമല്ല, 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 സന്തോഷം, 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 വിശ്വാസം. എന്തായും എന്റെ പരീക്ഷാകാലം, വലിയ പരീക്ഷയുടെ കാലം വന്നു. ഹല്ലേലൂയ, ജയിക്കുന്നവൻ യേശു കർത്താവിനോട് ചേർന്ന് സ്വർഗീയ ഗവൺമെന്റിൽ ഇതാ യെരുശലേം തലസ്ഥാനമാക്കി വാഴും. ഭയമല്ല, വിശ്വാസം നമ്മുടെ അകത്തേക്ക് വരിക. അപ്പൊ നമ്മുടെ കാഴ്ചപ്പാടിന് മാറ്റം ഉണ്ടാകും. ദിസ് ഈസ് എൻഡ് ടൈം. ഇവിടെ നമ്മൾ സൂക്ഷിച്ച് നടക്കണം. സൂക്ഷിച്ച് നടക്കണമെങ്കിൽ ആദ്യം നാം ചെയ്യേണ്ടത് ലോകത്തിന് ചെവി കൊടുക്കാതിരിക്കും. ദൈവത്തിന് ചെവി കൊടുക്കുവാൻ നിങ്ങൾ മുട്ടുകളെ മടക്കണം. വെളിച്ചത്തിൽ വസിക്കണം. ഞാൻ ഇവിടെ ഇരിക്കുന്നതിന്റെ റൈറ്റ് സൈഡ് എന്റെ മകൾ അപ്പുറത്തിരിക്കുന്നുണ്ട്. മടങ്ങാത്ത ഒരു പാ കിടക്കുന്നുണ്ട്. ആ പായിൽ മുട്ടുമടക്കുമ്പോൾ മാത്രമല്ല, അല്ലാത്ത സമയത്തും നമുക്ക് 24/7 നമുക്ക് നമ്മുടെ ദൈവത്തോടുകൂടി ജീവിക്കാം, വെളിച്ചത്തിൽ വസിക്കാം. കാരണം നാം വെളിച്ചത്തിൽ വീണ്ടും ജനിച്ചു. നിങ്ങൾ നമ്മൾ ഓരോരുത്തരും ജനിച്ചത് കൊണ്ടാണ് നിങ്ങളിപ്പോൾ ഒരാൾ കോട്ടയത്ത് ഇരിക്കുന്നത്, ഇതാ ഒരാള് ഓസ്ട്രിയയിൽ ഇരിക്കുന്നത്, ഒരാൾ US ഇരിക്കുന്നത്, ഇതാ അങ്ങനെ ഈ പ്ലാനറ്റിന്റെ പല പല ഭാഗങ്ങളിൽ നിങ്ങൾ ഇരിക്കുക. കാരണം അമ്മയുടെ വരുന്നത് ജനിച്ചത് കൊണ്ടാണ്. ഇതേപോലെ നമ്മൾ യേശു ക്രിസ്തുവിനാൽ ദൈവം നമ്മളെ വീണ്ടും ജനിപ്പിച്ചു. അതുകൊണ്ട് നമ്മൾ ഇരിക്കുന്ന സ്വർഗത്തിൽ വെളിച്ചത്തിലാണ്. ആ വെളിച്ചത്തിൽ നാം വസിക്കുന്നുവെങ്കിൽ ഇവിടെയുള്ള ഓരോ കാര്യവും ഇതിനു മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കും. അപ്പൊ അതിനു വേണ്ടിയാണ് ഈ നാളുകളിൽ ശുശ്രൂഷ നടത്തുന്നത്. നിങ്ങൾ എങ്ങനെയെങ്കിലും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണം. കാരണം വഴിയിൽ അടിച്ചിട്ടിരിക്കുന്ന യാത്രക്കാരനാണ് ഇന്നത്തെ എന്റെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞ ക്രിസ്ത്യാനികൾ. കള്ളനായ പിശാജ് വഴിയിൽ അടിച്ചിട്ടിരിക്കുകയാണ് അവരെ. ഒരു മനുഷ്യൻ ഇതാ ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് യാത്ര പോവുകയാണ്. അവൻ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ കള്ളന്മാർ വന്നു അവൻ വഴിയിൽ അടിച്ചിട്ടു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതാണ് എന്റെ സഹോദരങ്ങളുടെ അവസ്ഥയാണ്. അവരെ വഴിയിൽ അടിച്ചിട്ടിരിക്കുകയാണ്, എവിടെ നിന്ന് എങ്ങോട്ടേക്ക് പോകാതിരിപ്പാൻ, ലോകത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക് പോകാതിരിപ്പാൻ, പഴയ സൃഷ്ടിയിൽ നിന്ന് പുതിയ സൃഷ്ടിയിലേക്ക് പോകാതിരിപ്പാൻ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പോകാതിരിപ്പാൻ. അപ്പൊ സ്വർഗത്തിലെ ദൈവം ഈ നാളിൽ എന്താ ചെയ്യണേ? നിങ്ങളെ എങ്ങനെയെങ്കിലും തന്റെ വചനത്തിലൂടെ തന്റെ ആത്മാവിലൂടെ പിശാച് വെച്ചിരിക്കുന്ന അവന്റെ മാജിക്, അവന്റെ തന്ത്രം, അവന്റെ സോസറി ഇതാണ്. വെളിപ്പാട് പുസ്തകത്തിൽ പല ഭാഗത്ത് സോസറി എന്ന് പറയുമ്പോൾ ഫാർമസി എന്ന ബന്ധത്തിൽ അവിടെ പറയുന്നു. പല മേഖലകളിൽ അതിന്റെ അർത്ഥം മെഡിക്കേഷൻ, അതിന്റെ അർത്ഥം മാജിക്, അതിന്റെ അർത്ഥം വിച്ച് ക്രാഫ്റ്റ്, അതായത് മാജിക് സൂത്രപ്പണി. ഇതിലേ കർത്താവ് നമ്മൾ എപ്പോഴും എപ്പോഴും പറയുന്ന പിശാചിന്റെ തന്ത്രങ്ങളെ സൂത്രപ്പണികളെ നിങ്ങൾ അറിയാതെ ഇരിക്കരുത്. അവന്റെ തന്ത്രത്തിലൂടെ അവൻ നമ്മളെ വീഴ്ത്തുകയാണ്. ആദ്യം മാതാപിതാക്കന്മാരെയും വീഴ്ത്തിയത് തന്ത്രത്തിലൂടെയാണ്. അവരെല്ലാ മേഖലയിലും മാജിക് തന്ത്രങ്ങൾ ഉപയോഗിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഉണർന്നിരുപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയാകുന്ന പിശാച് ആരെ വിഴുങ്ങണമെന്ന് ചിന്തിച്ച് ചുറ്റിത്തിരിയുകയാണ്. അവൻ വിഴുങ്ങുന്ന തന്ത്രത്തിലൂടെയാണ് പല പല തന്ത്രങ്ങളും കൊണ്ടുവരും. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഞാനും നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം എൻഡ് ടൈമിൽ നടക്കാൻ. എൻഡ് ടൈമിൽ നടക്കാൻ എങ്ങനെ ശ്രദ്ധിക്കും? ഇതല്ല, ശ്രദ്ധിച്ച് 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 ഇതല്ല എൻഡ് ടൈമിൽ നടക്കുന്ന ശ്രദ്ധ എന്ന് പറയുന്നത് നിങ്ങൾ വെളിച്ചത്തിൽ വസിച്ചാൽ ആ നാൾ കള്ളൻ എന്നതുപോലെ നമ്മൾ പിടിക്കില്ല. എന്നാൽ പിശാച് ചെയ്യുന്നത് നമ്മൾ വെളിച്ചത്തിലേക്ക് പോകാതെ, വെളിച്ചം എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം, ദൈവത്തോടുള്ള വാസം, വെളിച്ചത്തിലേക്ക് പോകാതെ ഇരുട്ടിൽ നിൽക്കാൻ ഇതാ നമ്മളെ പല പല നല്ല ഉപദേശങ്ങളെന്ന് തോന്നുന്ന പല പല ഉപദേശങ്ങൾ ഇട്ടിട്ട് റൈറ്റ് ആയിട്ടുള്ള ഉപദേശത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നു. നല്ല നല്ല ഉപദേശങ്ങൾ തരും. അതായത് ജയിച്ച് ദൈവത്തിന്റെ പുത്രനാകാനുള്ള ഉപദേശം മാത്രം തരില്ല. ജയിക്കുന്നവൻ ഇത് അവകാശമാക്കി. ഇതാണ് ബൈബിളിലെ സന്ദേശം. വെളിപ്പാട് 27 അവസാനിക്കുന്നത് എങ്ങനെയാണ്? ബൈബിളിലെ സന്ദേശം, ജയിക്കുന്നവൻ ഇത് അവകാശമാക്കി, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനും ആയിരിക്കും. അതിലേക്കൊന്നും വിടത്തില്ല, റൈറ്റ് ആയിട്ടുള്ളതിലേക്ക് വിടത്തില്ല. പകരം കുറെ നല്ലതുകൾ തരും. ആരെ പിടിക്കാൻ? ഭക്തന്മാരെ പിടിക്കാൻ കുറെ നല്ലതുകൾ തരും. ആ നല്ലതാണ് ഒന്ന്, ഇതാ ആരാധിക്കുക, നന്നായിട്ട് ആരാ പ്രാർത്ഥിക്കണം കേട്ടോ. ഇതൊക്കെ നല്ലത് തന്നെയാ. എന്നിട്ട് പിന്നെ വേറെ എന്തെങ്കിലും തർക്കങ്ങളിൽ, ഡിനോമിനേഷൻ തർക്കങ്ങളിൽ കൊണ്ടുപോയിടും. അങ്ങനെ ഡിനോമിനേഷൻ തർക്കങ്ങളിലെല്ലാം കൊണ്ടുപോയിട്ടിട്ട് അവിടെ ഈ ജനം തർക്കിക്കോളും, ഞാൻ ബ്രദറൻ, നീ പെന്തക്കോസ്റ്റുകാരൻ, ഞാൻ TPM കാരൻ, നീ AG കാരൻ, നീ കത്തോലിക്കാരൻ, ഞാൻ ഇതാ CSI കാരൻ. എന്നിട്ട് പിന്നെ അങ്ങോട്ടൊക്കെ ഒരു ഡിബേറ്റ്. ഇവിടെ കിടന്ന് അവരങ്ങ് കളിച്ചോളും. യഥാർത്ഥ മർമ്മത്തിലേക്ക് അവർ പോകുന്നില്ല. പോകുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞോ, യേശു പറഞ്ഞതുപോലെ ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും എന്നുള്ള തലം പ്രസംഗിക്കുന്ന യേശുവിന്റെ ശിഷ്യന്മാർ എത്ര പേരാണ്? നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരെ മനസ്സിൽ കുറിച്ചോ. അവര് യഥാർത്ഥത്തിൽ കർത്താവിന്റെ വഴിയിലുള്ളവരാ. എനിക്കറിയത്തില്ല, ഉണ്ടാകും, ധാരാളം പേരുണ്ടാവും. കാരണം ഞാൻ അധികം പേരിനെ കേൾക്കാൻ പോകാറില്ല. കാരണം എല്ലാ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചാൽ ചീത്ത നമ്മൾ കഴിക്കാറില്ലല്ലോ. കാണുന്ന ഹോട്ടലിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കും, കഴിച്ചാൽ എന്നെ പറ്റും, വയറ് ചീത്തിയ അല്ലേ. അങ്ങനെയെങ്കിൽ കാണുന്നിടത്തുനിന്നെല്ലാം കേട്ടാൽ എന്നാ ചീത്തിയാവും? സകല ജാഗ്രതയോടും കൂടെ എന്നാ കാക്കാനാ പറഞ്ഞേ? നിന്റെ വയറ് കാക്കണം, അല്ലെങ്കിൽ വയറിളക്കം ഉണ്ടാവുന്നല്ല പറഞ്ഞേ. സകല ജാഗ്രതയോടും കൂടി നിന്റെ ഹൃദയത്തെ ഒന്ന് പറഞ്ഞേ കാത്തുകൊള്ളുക. കാരണം ജീവന്റെ ഉത്ഭവം അവിടെ നിന്നാകുന്നു. അപ്പോ ശ്രദ്ധിച്ച് കേൾക്കണം, കർത്താവിൽ നിന്ന് കേൾക്കണം, കർത്താവിൽ നിന്ന് കേട്ടവരുമായി കേൾക്കണം. അല്ലെങ്കിൽ വിഷയം അപകടമായി തീരുവാനായിട്ട് അടയാ. അപ്പോ ഇവിടെ നാം ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഈ അന്ത്യനാളിൽ ദേവദാസപ്രിയ സഹോദരനത് തൊട്ടതുകൊണ്ട് എനിക്ക് നിങ്ങളെ കൺഫ്യൂഷനിൽ നിടുവാനായിട്ട് യാതൊരു താല്പര്യവും ഇല്ല. അതുകൊണ്ട് ആ ഭാഗം ഒന്ന് തൊട്ടു പോകാനായിട്ട് ആഗ്രഹിക്കുക. ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക, ദിസ് ഇസ് എൻഡ് ടൈം. രണ്ട്, മനസ്സിലാക്കിക്കൊള്ളുക അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാണ്ട് നിർത്തിയതുകൊണ്ടായിരിക്കും അവിടെ പൂർണ്ണമാക്കേണ്ടി വന്നത്. കോവിഡ് വാക്സിനേഷൻ മാർക്ക് ഓഫ് ദ ബീസ്റ്റ് ആണ്. നോ, ഇറ്റ്സ് നോട്ട്. എന്നാൽ ഇത് നമ്മളെ അതിലേക്ക് കൊണ്ടുവരുന്ന ഒരു സ്റ്റെപ്പാണ്. മനസ്സിലാക്കുക, മാർക്കവാദ ബീസ്റ്റിലേക്ക് കൊണ്ടുവരുന്ന ഒരു സ്റ്റെപ്പ്. അതെങ്ങനെ? നിങ്ങളെ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടാൻ വന്നിട്ടുള്ളവര്, അല്ലെന്നുണ്ടെങ്കിൽ ഇന്നർ ഹീലിംഗിന്റെ മീറ്റിങ്ങിന് കൂടിയിട്ടുള്ളവർക്ക് കേട്ടിട്ടുണ്ട്, രോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ആരെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ പറഞ്ഞു. ഇറ്റ്സ് അവിടെ രോമനെ പേരിട്ട് വിളിച്ചതിന്, ഇറ്റ്സ് എ ബേബി ഡെത്ത്. എന്താണ് രോഗം? ബേബി ഡെത്ത് അല്ലേ? കാരണം ഈ രോഗം വളർന്ന് വളർന്ന് വന്നാൽ ആ മനുഷ്യന് സംഭവിക്കും, മരണം സംഭവിക്കും. അപ്പൊ രോഗം ഒരു ബേബി ഡെത്താണ്. ദൈവത്തിനെ എതിർ നിൽക്കുന്ന ഒരു ഗവൺമെന്റ് സംവിധാനം ഭൂമിയിൽ കടന്നു വരും. അതിന്റെ സ്റ്റെപ്പുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ലോകത്ത്. ആ സ്റ്റെപ്പുകൾ മുന്നോട്ടേക്ക് കടന്നു വരികയാണ്. അതിലൊന്നാണ് ഈ കോവിഡ് വാക്സിന്റെ അജണ്ട. ഇതേപോലെ പലതും ഇനിയും കയറി വരും. ഇത് വളർന്ന് ഈ സിസ്റ്റം ഇത് വളർന്ന് 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 എവിടെ എത്തുമെന്ന് അറിയാമോ? മാർക്കോ അത് വിശ്വസിച്ച് നിൽക്കും. ഇതൊരു മോഡലാണ്. നിങ്ങൾ ദൈവത്തോടുകൂടെ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഈ സംഭവത്തെ കണ്ട് ചിരിക്കും, തമാശയായിട്ട് നിങ്ങൾ ചിരിക്കും. നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ, അദ്ദേഹം ഇത്ര അധികം പറഞ്ഞത് എനിക്ക് തോന്നുന്നില്ല, അനേകര് ക്യാൻസർ വന്നു മരിക്കും, അനേകര് ഹാർട്ട് അറ്റാക്കിലൂടെ മരിക്കും. അതിന്റെ ഒരു ചെറിയ അംശമേ ഉള്ളൂ ഈ കോവിഡ് എന്ന് പറയുന്ന രോഗത്തിലൂടെ മരിക്കും, ചെറിയൊരംശം. പക്ഷെ ലോകമോതിരിയങ്ങ് ഭയപ്പെടുകയാ. എന്താ കാര്യം? ബൈബിളിലെ പ്രിൻസിപ്പിൾ, വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നുവെങ്കിൽ ഭയം കേൾവിയാലും കേൾവി ലോകത്തിന്റെ വചനത്താലും വരുന്നു. അതിനുവേണ്ടി ആളൊക്കെ സഹകരിക്കുന്നുണ്ടോ? പിന്നെ എല്ലാ മീഡിയകളും ഒരുമിച്ച് സഹകരിക്കരുത്. ന്യൂസ് പേപ്പറ്, എല്ലാ മീഡിയയും, സകലരും, എല്ലാ റേഡിയോയും, എല്ലാ ടിവിയും, എല്ലാ ഗവൺമെന്റ് ഓഫീഷ്യൽസ് എല്ലാം ഒരുമിച്ച് സഹകരിക്കുകയാണ്. ഇതിന്റെ പുറകിൽ പിശാച് തന്നെയാണ്. ചെറിയൊരു കാര്യത്തെ ഊതി തീർപ്പിച്ച് വലിയതാക്കി അതിലൂടെ നിയമങ്ങൾ ഉണ്ടാക്കി വരികയാണ്. എന്നാൽ വളരെ ദൈവികമായി ഇതിനെ ഫേസ് ചെയ്തിരുന്നെങ്കിൽ ഇതിനെ നേരത്തെ തന്നെ ഹാൻഡിൽ ചെയ്യാൻ വരും. ഇതെല്ലാം ഓൾറെഡി സമയാസമയങ്ങളിൽ തക്ക സമയത്തെ ബുക്കിൽ കർത്താവ് തന്റെ ജനത്തെ ലോകത്തെ അറിയിച്ചിട്ടുണ്ട്. ഭരണാധികാരികൾക്കുള്ള സന്ദേശത്തിലൂടെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് സമയത്തെ ഡിസൈൻ ചെയ്യേണ്ട കാലമാണല്ലോ. ഇത് അന്ത്യകാലമാകിയാൽ ഇതൊന്നും അവിടെ ഏൽക്കാതെ പോകുന്നു. അപ്പൊ അന്ത്യകാലത്ത്, അപ്പൊ ഇവിടെ നിങ്ങൾ കേട്ടൊരു കാര്യം, നിങ്ങളെ ഇടത്തേക്ക് നിർത്തി വലത്തേക്ക് നിർത്തി അവസാനിപ്പിക്കുകയല്ല. വാക്സിനേഷൻ മാർക്ക് ഓഫ് ദ ബീസ്റ്റ് അല്ല, അതിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന സ്റ്റെപ്പാണ്. അത് ബേബി ഡെത്താണ്. അതായത് രോഗം ബേബി ഡെത്തായിരിക്കുന്നത് പോലെ രോഗം വളർന്നാൽ മരണത്തിലേക്ക് നമ്മൾ എത്തി. ഇതേപോലെ ഈ വാക്സിനേഷൻ അല്ലെങ്കിൽ വാക്സിനേഷൻ പോലെയുള്ള സ്റ്റെപ്പുകൾ അതിലേക്ക് നമ്മളെ എടുത്തു വെപ്പിച്ച് ഇനി അതിന്റെ അടുത്ത സ്റ്റെപ്പ് വരും, അടുത്ത സ്റ്റെപ്പ് വരും, സ്റ്റെപ്പ് വരും, സ്റ്റെപ്പ് വരും, അവസാനം ഒരു ഭാഗത്തേക്ക് എത്തും. അതെടുക്കാതെ അതനുസരിക്കാതെ ഇരിക്കുന്നവനെ പുല്ല്. അതനുസരിക്കാതെ ഇരിക്കുന്നവന് ആദ്യത്തെ പ്രഷർ കൊടുക്കുക, അവനെ ട്രേഡിൽ നിന്ന് ഫൈനാൻഷ്യൽ ഒരു ലോ അവർക്കെതിരെ കൊണ്ടുവന്ന് അവരെ വാങ്ങുവാനോ വിൽക്കുവാനോ യാതൊരു വിധ ട്രേഡിനും പറ്റാത്ത രീതിയിലേക്ക് ഇത് എത്തിച്ചേരും. അതെടുക്കാത്തവനെ കൊല്ലേണ്ട അവസ്ഥയിലേക്ക് ഇത് എത്തും. ആ സമയം മനസ്സിലാക്കിയോ, ദാറ്റ് ഈസ് മാർക്ക് ഓഫ് ദ ബീസ്റ്റ്. ഫലം നോക്കി കാര്യത്തെ തിരിച്ചറിയുക. ഒരു വചനം നമ്മൾ കേൾക്കുമ്പോൾ അത് ദൈവത്തിൽ നിന്നോ അതോ ലോകത്തിൽ നിന്നോ തിരിച്ചറിയേണ്ടതാ. ഫലം നോക്കി വേണം. നമ്മുടെ അകത്ത് വിശ്വാസവും സമാധാനവുമാണ് വന്നിരിക്കുന്നതെങ്കിൽ അത് ദൈവത്തിൽ നിന്ന്. എങ്ങനെ അറിയാം? ആത്മാവിന്റെ ചിന്തയോ? അറിവില്ലാത്തൊരു റോമലഹനെടുത്ത് വായിക്കുക, ജീവനും സമാധാനവും തന്നെ. അപ്പൊ ദൈവമാണ് നമ്മളോട് സംസാരിച്ചെങ്കിൽ നമുക്ക് എന്നാ അകത്ത് വരും? ജീവന് സമാധാനവും നമ്മുടെ അകത്ത് കടന്നു വരും. പിശാചാണ് നമ്മോട് സംസാരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ലോകമാണ് നമ്മോട് സംസാരിക്കുന്നത്, അകത്ത് തന്നെ വരും. സമാധാനത്തിന്റെ ഓപ്പോസിറ്റ് വരും. എന്റെ ബ്രദറെ, എല്ലാ സമാധാനം മുഴുവൻ പോയി. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. പിന്നെ ജീവനല്ല വരുന്നത്, മരണമാണ് വരുന്നത്. അത് മരണത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുക, മരണമാണ് വരുന്നത്. അപ്പോ ഇത് മനസ്സിലാക്കുക. ഇനി മാർത്തോമാ ഫീസ്റ്റ് എങ്ങനെ ഇതേപോലെ തന്നെ ഫലം നോക്കി മനസ്സിലാക്കുക. കടന്നു വന്നാട്ടെ ആ അന്ത്യകാലത്ത് ഈ കാര്യങ്ങളെ മനസ്സിലാക്കുമ്പോൾ റവലേഷൻ ചാപ്റ്റർ 13:15-17 ശബ്ദം ഉയർത്തി വായിച്ചത് ദാസൻ.
മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലം കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറും മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയും ആക്കുന്നു. ഇവിടെ
അപ്പോ ഇവിടെ നമ്മള് ഈ അന്ത്യകാല ഗവൺമെന്റ്, അതായത് പിശാചിനാൽ നയിക്കപ്പെടുന്ന ഗവൺമെന്റിന്റെ ആ അവസാന പ്രവർത്തനത്തിന്റെ രണ്ട് റിസൾട്ടുകളെ കാണാം, രണ്ട് ഫലങ്ങളെ അവിടെ കാണാം. പ്രധാനമായി രണ്ട് ഫലങ്ങളെ അവിടെ ഒന്ന്, അവര് വെച്ചിട്ടുള്ള നിയമം, അവര് വെച്ചിട്ടുള്ള ഒരു ഐഡി ഐഡന്റിഫിക്കേഷൻ നമ്മൾ ധരിക്കണം അല്ലെങ്കിൽ ശരീരത്തിൽ എടുക്കണം. അതെടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? സ്റ്റെപ്പ് നമ്പർ 1, ഇതാണ് ഫലം, വാങ്ങാനോ വിൽക്കാനോ കഴിയത്തില്ല. നമ്മളെപ്പോഴും ശ്രദ്ധിച്ചോളാം ഓരോ കാര്യവും. നമ്മുടെ നാട്ടില് ആധാർ കാർഡ് ഇതിന്റെ ഒരു മോഡലാ മാർക്കോസ് ഫീസ്റ്റ് അല്ല. പക്ഷേ അതില്ലെങ്കിൽ വാങ്ങാനും വിൽക്കാനും പറ്റാതിരിക്കുന്ന ഒരു വ്യവസ്ഥയില്ല, ഉണ്ടോ? നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഫലം നോക്കിയിട്ട് നോക്കി. ഇനി അടുത്തത്, ഇതൊക്കെ ദൈവം നമുക്ക് മോഡൽ തരിക. മോനെ വലിയ പരീക്ഷ വരുന്നു, കെയർഫുൾ. അടുത്തത്, കയ്യിലെ മുദ്ര കൊടുത്തില്ല എങ്കിൽ റേഷൻ കടയിൽ നിന്ന് കാര്യങ്ങൾ വാങ്ങാൻ പറ്റില്ല. കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് നമ്മളെ കാണിച്ചു. പക്ഷെ വിൽക്കാൻ നമുക്ക് കയ്യിലെ മുദ്ര വേണോ? വേണ്ട. വാങ്ങാൻ മാത്രം മതി. അപ്പൊ സ്റ്റെപ്പ് സ്റ്റെപ്പാണ് ഇങ്ങനെ കയറി കയറി നമുക്ക് കാണിച്ചു തരികയാണ്. ഇനി അതൊക്കെ നമ്മുടെ ഇന്ത്യയിൽ മാത്രം ഒതുങ്ങിയൊരു കാര്യം. ഇനിയിപ്പോ ലോകം മുഴുവനായിട്ടും ഈ കാര്യങ്ങൾ കയറി വരികയാണ്. അപ്പൊ ഇന്ത്യ, ദൈവം ഇന്ത്യയെ മാത്രം സ്നേഹിക്കുന്നുള്ളൂ? മോഡൽ പരീക്ഷ അവർക്ക് മാത്രം കൊടുക്കാൻ? CBSEക്കാര് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ മാത്രം മോഡൽ എക്സാം നടത്തി 2+ ബാക്കി സ്റ്റേറ്റുകളിലൊന്നും നടത്തിയില്ല, അല്ലെങ്കിൽ ബാക്കി ജില്ലകളിലൊന്നും നടത്തിയില്ല. കാരണം എറണാകുളംകാരോട് മാത്രം എന്താ CBSEക്കാർക്ക് ഇത്ര പ്രത്യേകത? അല്ലെ, ഇന്ത്യയിലുള്ളവരോട് മാത്രം എന്താ ദൈവത്തിന്റെ പ്രത്യേകത മോഡൽ കൊടുക്കാൻ, ബാക്കിയുള്ളവർക്ക് കൊടുക്കാതെ? ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഒരു മുദ്രയും ഒരു ആന്റി ക്രൈസ്റ്റും ഒരു കാര്യവും ഇവിടെ വരത്തില്ല നമ്മുടെ അപ്പൻ അനുവദിക്കും. ആദ്യം അത് മനസ്സിലാക്ക. എന്തിനാ മക്കളെ നിങ്ങൾ ഭയപ്പെടുന്നത്? ഒരു കാര്യവും വരത്തില്ല. ഇതാ എന്റെ മുമ്പിൽ ഞാൻ റജീന സിസ്റ്ററെ കാണുന്നു. റജീന സിസ്റ്ററുടെ തലയിൽ എത്ര മുടിയുണ്ടെന്ന് ദൈവത്തിനറിയാം, എത്ര മുടിയുണ്ടെന്ന്. അതിൽ ഒന്ന് താഴെ വീഴണമെങ്കിൽ ദൈവത്തിന്റെ പെർമിഷൻ വേണം. നിങ്ങൾ ഭയപ്പെടേണ്ട, ധൈര്യമായിട്ടിരുന്നോ. ഒറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ വെളിച്ചത്ത് വസിക്കണം. വെളിച്ചത്ത് നിങ്ങൾ വസിക്കുന്നെങ്കിൽ ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിക്കില്ല. ഇവിടെ കർത്താവ് ചെയ്തു തരുന്ന, പറഞ്ഞു തരുന്ന വചനം മുഴുവൻ നിങ്ങളെ വഴിയാത്രയിൽ തുടക്കത്തിൽ അഴിച്ച് താഴെ ഇട്ടിരിക്കുന്നെങ്കിൽ അവിടെ നിന്ന് നിങ്ങളെ യാത്ര ചെയ്ത് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനാണ്. ഈ പറഞ്ഞിരുന്ന സകല വചനങ്ങളും പിശാച് തന്റെ തന്ത്രങ്ങളിലൂടെ തന്റെ മാജിക്കിലൂടെ നമ്മളെ എന്ത് ചെയ്തിരിക്കുകയാണ്? നമ്മളെ ഇതാ വെളിച്ചത്തിലേക്ക് വരാതെ ഇരുട്ടിൽ തന്നെ നിർത്തി ആരാധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദത്തിലുള്ള നന്മകൾക്ക് വേണ്ടി നമ്മൾ ഇതാ ക്രിസ്തുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ വചനം പറഞ്ഞു, നിങ്ങൾ സകല മനുഷ്യന്റെ അരിഷ്ടരായിരിക്കും. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാനോ മനസ്സിലാക്കി കൊടുക്കാനോ ഇന്ന് വെളിച്ചത്തിലേക്ക് നടത്തുന്ന ദൈവദാസന്മാർ കുറവാണ്. അപ്പൊ ഇതിനെല്ലാം പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ വെളിച്ചത്തിൽ വസിക്കണം. ഇനി ശ്രദ്ധിച്ചു കേൾക്കുക, ഈ മാർക്ക് ഓഫ് ദ ബീസ്റ്റ്, സോറി, ഈ വാക്സിനേഷൻ വന്നിട്ടുണ്ട്. ഇതെല്ലായിടത്തും ഇപ്പൊ മാൻഡേറ്ററി ആയിട്ടില്ല, മാൻഡേറ്ററി ആകാൻ വഴിയുണ്ട്. അതായത് നിർബന്ധമായിട്ടില്ല, നിർബന്ധമാകാൻ വഴിയുണ്ട്. പല രാജ്യങ്ങളിലും പല ഓഫീസുകളിലേക്ക് കയറണമെങ്കിൽ ഈ വാക്സിനേഷൻ കാർഡ് കാണിക്കണം, അല്ല എങ്കിൽ താന് കോവിഡ് പോസിറ്റീവ് അല്ല എന്നുള്ള ആപ്പ് മൊബൈലിൽ ഉണ്ടാവും, അത് കാണിച്ചു കൊടുക്കും. പല രാജ്യങ്ങളിലും ഇടയ്ക്ക് വെച്ച് വഴിയിൽ ചെക്കിംഗ് ഉണ്ട്, പോലീസ് ചെക്കിംഗ് ഉണ്ട്. നിങ്ങളുടെ മൊബൈൽ കാണട്ടെ, നിങ്ങൾ ഏതാണ്, ലെവൽ ഏതാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്കിത് കാണുമ്പോൾ ഒരു തമാശ. പക്ഷേ ഇത് ഇതിലേക്കൊക്കെ വരുമ്പോ ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ടോ? ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട് ഇതിലൂടെയൊക്കെ. മോനെ, മോളെ, ഇതാ വരാൻ പോകുന്ന യഥാർത്ഥ എക്സാമിന്റെ മോഡലാണ്, ഒരു മോഡലാണ്. നീ ഒരുങ്ങിയിട്ടുണ്ടോ? മോളെ നീ ഒരുങ്ങിയിട്ടുണ്ടോ? മോനെ നീ ഒരുങ്ങിയിട്ടുണ്ടോ? ഒരു ചോദ്യം നമ്മളോട് ചോദിക്കുകയാണ്. അപ്പൊ നമ്മൾ അതിൽ നിന്നും അത് കണ്ട് പേടിക്കുകയല്ല വേണ്ടത്. Am I ready? ഞാൻ റെഡി ആണോ? എന്റെ പപ്പായ്ക്ക് വേണ്ടി ഇന്നുള്ളത് മുഴുവൻ, എനിക്ക് ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നത് മുഴുവൻ വിട്ടുകളയാൻ ഞാൻ തയ്യാറാണോ? ഇവിടെ വരുമ്പോഴാണ്, കാരണം കരുത്തരടുക്കുമ്പോഴാണ്, ഈ മാങ്ങയുടെ അണ്ടിയോടടുക്കുമ്പോഴാ പുളി അറിയുള്ളൂ എന്ന് പറഞ്ഞതുപോലെയാ. അവിടെയാണ് വിശ്വാസത്യാഗം പട്ടപ്പെട്ടാ സംഭവിക്കുന്നത്. പ്രസംഗിക്കാനൊക്കെ ഭയങ്കര എളുപ്പമാ. ഇന്നേ നമ്മൾ വിട്ട് പ്രാക്ടീസ് ചെയ്യണം. വിട്ട് ഇന്നേ പ്രാക്ടീസ് ചെയ്യണം. ലോകം എന്ന് പറയുന്നത് ഉപേക്ഷിക്കേണ്ട മണ്ഡലമാണ്, ദൈവരാജ്യം എന്ന് പറയുന്നത് നേടേണ്ട മണ്ഡലമാണ്. കാരണം നമുക്ക് ദൈവരാജ്യത്തിലില്ല, ലോകത്തിലെ ഉള്ളൂ. പക്ഷെ ലോകവും അതിന്റെ മോഹം ഒഴിഞ്ഞു പോകും. പക്ഷെ നമ്മൾ അതിനെ ഒഴിപ്പിക്കാതിരിക്കാൻ മുറുകെ പിടിക്കുക, അള്ളിപ്പിടിക്കുകയാണ്. ഒഴിഞ്ഞു പോകും, എത്ര അള്ളിപ്പിടിച്ചാലും കുഞ്ഞിന്റെ മരണത്തോടുകൂടെ അത് മുഴുവൻ ഒഴിഞ്ഞു പോകും നിനക്ക്. അപ്പോ ഇത് ഒഴിഞ്ഞു പോകുന്ന മണ്ഡലമാണ് ദൈവരാജ്യമോ? നമ്മൾ നേടേണ്ട മണ്ഡലമാ, പക്ഷെ അവിടെ ഒന്നും ഇല്ലെന്നാണ്. അപ്പൊ എന്ത് ചെയ്യണം? അവിടെ നേടാൻ വേണ്ടി ഇവിടത്തെ ഉപേക്ഷിക്കണം. പിടുത്തം കിട്ടിയോ? നിത്യമായി ഇതിനെ നേടാൻ വേണ്ടി താൽക്കാലികമായി ഉപേക്ഷിക്കണം. ഇതുകൊണ്ടാണ് നമ്മുടെ ആത്മീയ വളർച്ച ഇതേപോലെ തന്നെയാ. നമ്മളുടെ ലോകത്തിലുള്ളത് പഴയ മനുഷ്യനാ, ദൈവരായത്തിലുള്ളത് പുതിയ മനുഷ്യനാ. അവിടെ നമ്മളോട് എന്നാ പറയണേ? എഫ് എസ് ലേഖനം 4:22-23-24, നിന്റെ പഴയ മനുഷ്യനെ നീ എന്ത് ചെയ്യണം? ഇന്ന് ചെയ്യുന്നത് പോലെ ഒരു വെള്ള സാരിയും വെള്ള ഷർട്ടും ഒക്കെ ഇട്ട് നന്നായിട്ട് ഒന്ന് പുതപ്പിച്ച് പഴയ മനുഷ്യനെ പഴയത് കാണാത്ത രീതിയിൽ ഒന്ന് ഒതുക്കി ബ്രദറും സിസ്റ്ററും ഒക്കെ ആക്കി നിർത്താനല്ല ഇവരുടെ. പഴയവനെ നീ ഉപേക്ഷിക്കണം, എന്നിട്ട് എന്ത് ചെയ്യണം? പുതിയവനെ ധരിക്കണം. പിടുത്തം കിട്ടിയ? അപ്പോ ഈ വക കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിനെ നമ്മൾ നവീകരിക്കണം, പ്രിപ്പയർ ചെയ്യണം. എവിടുന്ന് എങ്ങോട്ട്? ലോകത്തിന്റെ അനുരൂപത വിട്ടിട്ട് സ്വർഗത്തിന്റെ അനുരൂപതയിലേക്ക് നമ്മൾ നമ്മളെ പ്രിപ്പയർ ചെയ്യണം. ഇരുട്ടിനെ വിട്ടിട്ട് വെളിച്ചത്തിലേക്ക് നമ്മളെ പ്രിപ്പയർ ചെയ്യണം. ഹല്ലേലൂയ. പിടുത്തം കിട്ടിയ? ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഇന്ന് നമ്മൾ നമ്മൾ പോലും അറിയാതെ ലോകാനുരൂപതയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. കാരണം ദൈവം നമ്മളെ നിർത്തിയ ലോകത്തിൽ നാം ദൈവവചനപ്രകാരം അത് ചെയ്യുമ്പോ അത് ലോകാനുരൂപതയിലുള്ള വർധനമല്ല. നമുക്കങ്ങനെ തോന്നുമെങ്കിൽ പോലും, പക്ഷെ ദൈവവചനത്തിന് എതിരായിട്ട് നിൽക്കുന്ന നിയമങ്ങളിൽ നാം അത് ചെയ്യുമ്പോൾ നാം ദൈവത്തിനെതിരെ തെറ്റ് ചെയ്യുന്നവരായിട്ട് മാറും. എക്സാമ്പിൾ, ഇതാ നമ്മൾ ലോകത്തിന് അനുരൂപമായി കൊണ്ടിരിക്കുന്നത് എങ്ങനെയാ? ഈ പണ്ട് കാർന്നോമാർ പറയുന്നൊരു ചൊല്ലുണ്ടല്ലോ, നാടോടുമ്പോ നടുവേ. ഞാൻ പറഞ്ഞ ശരിയാണെന്ന് പറഞ്ഞത് എന്റെ അപ്പനും അമ്മയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടത്. നടുവേ ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്ന നടുകഷ്ണം തിന്നണം, ഇങ്ങനെയൊക്കെയുള്ള കുറെ പഴഞ്ചൊല്ലുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, കേട്ടത് അങ്ങ് പറഞ്ഞതാ. ഓക്കെ. അപ്പൊ അതായത് എന്താണോ അവിടെ നമ്മൾ അതിനോട് അങ്ങ് അനുരൂപപ്പെടണമെന്നാണ് ഈ പറയണേ. ശ്രദ്ധിച്ചേ, ഈ ലോകത്തിലെ ഓരോ നിയമങ്ങളും വന്നപ്പോ, ഇത് ഈ കോവിഡുമായുള്ള ബന്ധത്തിലെ നിയമങ്ങളെ, മറ്റുള്ള വിഷയങ്ങളൊക്കെ ഓക്കെ. ഇപ്പോ എറണാകുളത്തേക്ക് ചെന്ന് കഴിഞ്ഞാല് ഇപ്പൊ കോളേജൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോ ആയിരിക്കത്തില്ല, കോളേജൊക്കെ തുറന്നു കഴിഞ്ഞാല് തുറന്നോന്ന് എനിക്ക് അറിയത്തില്ല. തുറന്നു കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ ബ്രോഡ്വേയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇല്ലാത്ത ഫാഷൻ ഒന്നുമില്ല. ലോകത്ത് എവിടെ ഫാഷൻ വന്നാല് എറണാകുളത്ത് തിരി അല്ലേ. ഇതാ കീറിയ പാന്റും മറ്റുള്ള ആരും താഴേക്ക് പോയ പാന്റും ഒക്കെ ആയിട്ട് പലതും പലരോട് ഇറങ്ങി നടക്കണാണ്. അപ്പോ അതായത് നേരത്തെ അതുണ്ടായില്ല, കാരണം ഇവ വന്നത് ആ ലോകത്തിന്റെ ഇപ്പോഴത്തെ സ്റ്റൈൽ അതാണ്. അപ്പോ ഇതേപോലെ തന്നെ നമ്മൾ നമ്മൾ പോലും അറിയാതെ ഇന്ന് ലോകം മുഴുവൻ ഒരുമിച്ച് 2019 ഒരു ലോകവും ഒരു വലിയൊരു സ്ട്രീറ്റ് എടുക്ക, നല്ല തിരക്കുള്ള സ്ട്രീറ്റ്, അതിന്റെ ഫോട്ടോ എടുക്ക. 2021 തിരക്കുള്ള ഒരു സ്ട്രീറ്റ് കൊടുക്കും. ഇത് രണ്ടും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യത്യാസം കാണാം. എന്നറിയാം എന്നെ അടുത്തിരിക്കുന്ന ആണെന്ന് പറഞ്ഞ എന്നാ വ്യത്യാസം? 2019 ആരുടെയും വായ അടച്ചു കെട്ടിയിട്ടില്ല. 2021 എല്ലാത്തിന്റെയും വായ അടച്ചു കെട്ടി. The year of transition അതിന്റെ ഇടയിലുണ്ടായി 2020 എല്ലാത്തിനും അടച്ചു കെട്ടി. ഇത് കണ്ടപ്പോ നിങ്ങളോട് ദൈവം, നിങ്ങൾ വെളിച്ചത്തിൽ വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ചില സന്ദേശങ്ങൾ കിട്ടിയിരിക്കും. എന്തായിരുന്നു സന്ദേശം? ഒന്ന് ചിന്തിച്ചു നോക്കി, എന്തെങ്കിലും സന്ദേശം കിട്ടിയാണോ അതിനോട്? എനിക്ക് കർത്താവ് തന്ന സന്ദേശം നിങ്ങളോട് പറയാം, നിങ്ങളെ വിഷമിപ്പിക്കുന്നു. വെളിച്ചത്തിൽ വസിക്കേ, ഒരു കാര്യം കാണുമ്പോ ദൈവം നിങ്ങളെ അറിയിച്ചായിരിക്കും, അല്ലെങ്കിൽ വരുന്നതിന് മുമ്പേ ദൈവം നിങ്ങളെ അറിയിച്ചിരിക്കും. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത്. നമ്മള് യൂട്യൂബിൽ നിന്ന് അവിടുന്ന് ഇവിടുന്ന് മനസ്സിലാക്കാനല്ല പറയുന്നത്, അവൻ വരുവാനുള്ള കാര്യങ്ങളെ നിങ്ങളെ അറിയിക്കും. അങ്ങനെയാണോ പറയുന്നത്? യോഹന്നാൻ സുവിശേഷം വായിച്ചു പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത്, അവൻ വരുവാനുള്ള കാര്യങ്ങളെ നിങ്ങളെ അറിയിക്കും. കാരണം വെളിച്ചത്തിൽ വസിക്കുന്നവരുടെ പ്രത്യേകത ഏതാണ്? അവരെ ഇരുട്ട് പിടിക്കത്തില്ല. ഹല്ലേലൂയ. അവരുടെ അകത്ത് അവർ കേൾക്കുന്നതെല്ലാം ദൈവത്ത് ജനിച്ചതാ. ദൈവത്ത് ജനിക്കുന്നതൊക്കെ ലോകത്ത് ജയിക്കുകയും ചെയ്യും. അപ്പോ ആ മാസ്ക് കാണുമ്പോ എന്തോ ആണെന്നറിയാമോ? എല്ലാറ്റിന്റെയും വായ അടച്ചു മൂട്ടിയിരിക്കുക. ഏത് വലിയവന്റെയും ചെറിയവന്റെയും വായ അടച്ചു മൂട്ടിയിരിക്കുക. ഏത് ഷെയ്ക്കിന്റെയും ഏത് ഭരണാധികാരിയുടെയും വായ അടച്ചു മൂട്ടിയിരിക്കുക. എന്താ കാണിക്കുന്ന അറിയാമോ? ഷട്ട് അപ്പ്, നിന്റെ വായടക്കേ. നിന്റെ വായടക്കെ എന്നതിന്റെ നിഴലാണ്, ഒരു മോഡലാണ്. വായടച്ചോളെ, വായടച്ചോ. അത് ഒരു വില്ലേജിലോ ഗ്രാമത്തിലോ ഒതുങ്ങുന്നില്ല, ഒരു ജില്ലയിലോ ഒതുങ്ങുന്നില്ല, ഒരു സ്റ്റേറ്റിലോ ഒരു രാജ്യത്തിലോ ഒതുങ്ങുന്നില്ല. ലോകം മുഴുവൻ പറയാണ് നിന്റെ വായടക്കെ. അവരുടെ നമ്മുടെ സുവിശേഷ പ്രവർത്തനം മുഴുവൻ എന്തിലൂടെയാ? എന്തിലൂടെയാ? ഇങ്ങനെയാണ് നമ്മൾ സുവിശേഷ പ്രവർത്തനം നടത്തുന്നത്. നമ്മുടെ സുവിശേഷ പ്രവർത്തനം മുഴുവൻ വായിലൂടെ അല്ലേ? ശത്രുവിനെയും പകനെയും മിണ്ടാതാകണേ എന്തിലൂടെയാ? സംഗീതം വായിച്ചു നോക്കി മനസ്സിലാവും. ശിശുക്കളുടെയും മൂല കുടിക്കുന്നവരുടെയും വായിൽ ബലം നിയമിച്ചിരിക്കുന്നു. വായിൽ ബലം നിയമിച്ചിരിക്കുന്നു. അപ്പൊ എന്താ അടയ്ക്കുന്നേ? നിന്റെ വായ അടയ്ക്കണം. ഷട്ട് യുവർ മൗത്ത്. കർത്താവ് നേരത്തെ പ്രവചിച്ചിട്ടുണ്ടോ? ഒരു കാലം വരുന്നു. എന്ത് കാലോ? എന്ത് കാലോ വരുന്നു? ആർക്കും, പത്ത് പേർക്കല്ല, ആർക്കും പ്രവർത്തിച്ചു കൂടാൻ കഴിയാത്ത കാലം വരുന്നു. രാത്രി വരുന്നു, രാത്രി വരുന്നു. എവിടെയാണ് ഇത് പറഞ്ഞിരിക്കണേ? അറിയാം അങ്ങനെ എടുത്ത്.
എന്നെ അയച്ചവന്റെ പ്രവൃത്തി
ബാക്കിയൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ ഇവരെ കൊണ്ടൊന്ന് അധ്വാനിപ്പിക്കാൻ വേണ്ടി എടുക്കാനൊക്കെ പറയണം. ഓക്കേ, യോഹന്നാന്റെ സുവിശേഷം 9:4 വായിച്ചു.
എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു.
ആർക്കും പ്രവർത്തിക്കാൻ പറ്റാത്ത രാത്രി വരുന്നു. ഇതാരാ പറഞ്ഞ? ആരുടെ പ്രവചനമാണ്? യേശുക്രിസ്തുവിന്റെ പ്രവചനം. നടക്കോയില്ലേ? നടന്നിരിക്കും, നടന്നിരിക്കും, നടന്നിരിക്കും. ഹല്ലേലൂയ. ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത രാത്രി അത് വരികയാ, അത് വരികയാ. അതിന്റെ ഒരു നിഴലാണ് ലോകം മുഴുവൻ വാ അടയ്ക്കാൻ. ഷട്ട് യുവർ മൗത്ത്, ഷട്ട് യുവർ മൗത്ത്. ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത രാത്രി. വി ആർ എന്ററിങ് ഇൻ ടു ദാറ്റ്. നമ്മൾ അതിലേക്ക് പ്രവേശിക്കുകയാണ്. അതിന്റെ നിഴലാണ് ലോകം മുഴുവൻ ഈ മോഡൽ പേപ്പർ നടക്കുക. മോഡൽ പേപ്പർ ഇന്ത്യയെ മാത്രമല്ല ദൈവം സ്നേഹിക്കുന്നേ, സർവലോകത്തെയും ദൈവം സ്നേഹിക്കുന്നു. ലോകം മുഴുവൻ മോഡൽ പേപ്പർ നടക്കുക. അപ്പോ നമ്മൾ വെളിച്ചത്തിൽ വസിക്കുന്നുവെങ്കിൽ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് സ്വർഗത്തിലെ ദൈവം നമുക്ക് കടഞ്ഞ് പറഞ്ഞു തരും. ഹല്ലേലൂയ. നടക്കാൻ പോകുന്നതിന് മുമ്പേ നമുക്കത് പറഞ്ഞുതരും. നടക്കുമ്പോഴും പറഞ്ഞു തരും. വചന അടിസ്ഥാനമാക്കി നമുക്ക് പറഞ്ഞു തരും. ഇത് എന്തുവാണ് ഈ സംഭവിക്കുന്നത്, എന്തുവാണ് ഈ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. ഇനി ഈ ആർക്കും പ്രവർത്തിച്ചു കൂടാൻ കഴിയാത്ത രാത്രി വരുന്നു എന്ന കാലം കണ്ടിട്ട് ഇപ്പോൾ നാം എന്ത് ചെയ്യണം? ഒരു സന്ദേശം വല്ലതും തരുന്നുണ്ട? ഇപ്പോൾ പകലാ, ഇപ്പോൾ പകലാ. ഇപ്പൊ വെറും 3 പാട്ട് ഒരു സങ്കീർത്തനായിട്ട് മാത്രം ഇരുന്ന് പോകാതെ പകലുള്ളപ്പോ നീ പ്രവർത്തിച്ചോളണം. പകലുള്ള സമയത്ത് നീ പ്രവർത്തിച്ചോളണം. അടങ്ങിയിരിക്കരുത്, പ്രവർത്തിച്ചോളണം. ദൈവം നിനക്ക് സ്റ്റെപ്പുകൾ തരും. നീ ഉള്ളത് കൊണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ദൈവം ഉള്ളവന് വീണ്ടും കൊടുക്കും, ഉള്ളവന് വീണ്ടും കൊടുക്കും. നമ്മൾ എന്താ ചെയ്യണം? ജനത്തിന്റെ ഉള്ളിൽ നിന്ന് അജ്ഞ എടുത്ത് കളയണം. അവരെ ക്രിസ്തുവിലേക്കും ക്രിസ്തുവിലൂടെ പിതാവിലേക്കും നടത്തണം. ഇന്നത്തെ സുവിശേഷീകരണം ക്രിസ്തുവിലേക്ക് മാത്രം നടത്തി അവസാനിപ്പിക്കുകയാണ്. അങ്ങനെയല്ല, ക്രിസ്തുവിലേക്ക്, ക്രിസ്തുവിലൂടെ പിതാവിലേക്ക് നടത്തണം. ലോകത്തുള്ള ഒരു മനുഷ്യനെ ക്രിസ്തുവിലേക്ക്, ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ക്രിസ്തുവിലൂടെ പിതാവിലേക്ക് നടത്തണം. കർത്താവ് പറഞ്ഞു, ഞാൻ മുഖേനയല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പൊ പകലുള്ളിടത്തോളം നാം പ്രവർത്തിക്കണം. അപ്പോ മാസ്കിനെ കുറിച്ചുള്ള കഥ മനസ്സിലായ മാസ്ക്, നമ്മുടെ വായടയ്ക്കാൻ പറയും, ആർക്കും പ്രവർത്തിച്ചു കൂടാൻ കഴിയാത്ത രാത്രിയുടെ ഒരു മോഡലാണ് സംഭവം. ചില നാളുകൾ കഴിയുമ്പോൾ നിയമം വരും, ഒരുവനും അവന്റെ മതത്തെക്കുറിച്ചോ മതപരമായ കാര്യത്തെക്കുറിച്ചോ അറിയിക്കാൻ പാടില്ല. അറിയിച്ചാൽ ഇത്ര ഫൈൻ. ഫൈൻ ഇടുമ്പോ നമ്മള്, മാമം വരുമ്പോ നമ്മൾ ബന്ധിക്കപ്പെടും അല്ലെ. ഫൈൻ ഇട്ടില്ലേല് നോ പ്രോബ്ലം, ഫൈൻ വരുമ്പോ ബന്ധിക്കപ്പെടും. 60,000 rupees ഫൈൻ. ഇന്ത്യയിലെ കാര്യമല്ല പറഞ്ഞത്. ഉയ്യോ, 60,000 രൂപയോ? ഒരു പ്രാവശ്യം മാസ്ക് ഇട്ടില്ലെങ്കിലോ? മാസ്ക് എടുത്തോളേ, വണ്ടിയിൽ ഒരു പെട്ടി വെച്ചോളണേ, ശ്രദ്ധിച്ചേ. അപ്പോ ഓട്ടോമാറ്റിക് ജനം ആ ഒരു തലത്തിലേക്ക് വരികയാ. അത് ഏത് ജനം? രോഗത്തെ അവര് ആ ലെവലിൽ പേടിക്കാത്ത ജനം. കാരണം അവർക്കറിയാം രോഗം വരുമെന്ന് പറഞ്ഞ് മാസ്ക് ധരിക്കുന്നവരുമുണ്ട്. ഏയ്, വിശ്വാസികൾക്ക് അറി ചിലർ പറയുന്നത് ഇതെന്നൊന്നും തൊടത്തില്ല, എന്റെ അകത്തുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയ എന്ന് ചിന്തിച്ച് പുറത്തേക്ക് ഇറങ്ങാന്ന് പറയുമ്പോ അടുത്തത് കയറി വരും. അതില്ലെങ്കിൽ ഇത്ര വലിയ തുക ഫൈൻ. അപ്പൊ അവരും അറിയാതെ ധരിക്കും. കാരണം ആദത്തിന്റെ പാപം മൂലം ഇവിടെ ഉള്ള എല്ലാവരും അവരുടെ അവിടെ മണി മാസ്റ്ററായിട്ട് നിൽക്കുകയാണല്ലോ, മണി മാസ്റ്ററായിട്ട് നിൽക്കുകയാണല്ലോ. അതുകൊണ്ടാണല്ലോ നാം അധ്വാനിക്കാൻ പോകുന്നത്, ജോലിക്ക് പോകുന്നത്. അപ്പോ അത് നഷ്ടപ്പെടാൻ ആരും ആഗ്രഹിക്കുന്നില്ല. അപ്പോ അറിയാതെ ധരിച്ചു. ഇനി അതിന്റെ അടുത്ത ലെവൽ വാക്സിനേഷൻ, വാക്സിനേഷൻ കാർഡ്. ഇതെന്തോ കാണിക്കണേ, അതില്ലാത്തവരെ ഇന്ന് പലയിടങ്ങളിലും ഓഫീസുകളിൽ കയറ്റുന്നില്ല, സൂപ്പർ മാർക്കറ്റുകളിൽ കയറ്റുന്നില്ല. ഇത് കാണുമ്പോ നിങ്ങൾക്ക് എന്താ, നിങ്ങൾക്ക് ഹൃദയത്തിൽ വരുന്ന ചിന്ത, ഇതും മോഡൽ തന്നെ. ആർക്കും പ്രവർത്തിച്ചുവിടാൻ കഴിയാത്ത രാത്രിയിൽ വരുന്ന അടുത്ത മോഡലാണ്. അതെന്നാന്നറിയാമോ? മാർക്ക് ഓഫ് ദ ബീസ്റ്റ് മുദ്രയില്ലെങ്കിൽ നിനക്ക് പിന്നെ വിൽക്കാനോ വാങ്ങാനോ കഴിയും. ഫൈനാൻഷ്യൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുവാൻ കഴിയുകയില്ല. ഫൈനാൻസ് വരുമ്പോഴല്ലേ, ഇത്ര ഫൈൻ അടിക്കുമ്പോഴല്ലേ ഏത് വിശ്വാസിയും അനുസരിക്കുന്നേ. അല്ലെങ്കിൽ രോഗത്തിന്റെ കാര്യം പറയുമോ, എന്നെ രോഗമൊന്നും തൊടത്തില്ല എന്ന് പറഞ്ഞ് പുള്ളി വിശ്വാസം മുന്നോട്ടേക്ക്. പക്ഷെ നിന്റെ കയ്യിലുള്ള ഫൈനാൻസ് പോകുന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് അനുസരിക്കാൻ തുടങ്ങി. അപ്പൊ ലോയുടെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ലോ. ആ മുദ്രയില്ലാത്തവന് വാങ്ങാനും വിൽക്കാനും കഴിയില്ല. അപ്പൊ മാർക്ക് ഓഫ് ദ ബീസ്റ്റ് നമ്മൾ തിരിച്ചറിയാൻ പറ്റും നമുക്ക് അതിലൂടെ. ഇനി മാർക്ക് ഓഫ് ദ ബീസ്റ്റിനെ തിരിച്ചറിയുന്ന അടുത്ത ലെവല്, ഓഹോ അപ്പോ നിനക്ക് രോഗത്തെയും പേടിയില്ല. ഇനി ചിലര് പറയാണ്, രോഗത്തെ എനിക്ക് പേടിയില്ല, എനിക്കിത് വേണ്ട. പിന്നെ എന്നാ പിന്നെ നിനക്ക് പണത്തെ പേടിയുണ്ടോ? ആ പേടിയോ? അപ്പൊ കുറെ പേര് അവിടെ വരും, പണത്തെ പേടി, എന്നാ നിനക്ക് ഫൈൻ. ചിലര് അതിലും നിൽക്കാത്തവനുണ്ടെങ്കിൽ അടുത്ത ലെവല് അതെടുക്കാത്തവനെ കൊല്ലുക, അതെടുക്കാത്തവനെ കൊല്ലുക. അവിടെ നിയമം എന്നാ വരുന്നേ? ആ ബീസ്റ്റ് സംവിധാനത്തെ അനുസരിക്കാത്തവനെ കൊല്ലുവാനുള്ള നിയമമാണ് റിലീസ് ചെയ്യപ്പെടുന്നത്. അങ്ങനെയുണ്ട് അവരെ കൊന്നുകളയും. അപ്പൊ നീ ഫൈനാൻസിനെ വിട്ടുകൊടുക്കാൻ തയ്യാറാണെങ്കിലും നിന്റെ അതിനുശേഷം അടുത്ത ലെവലേക്ക് വരികയാണ് നിന്റെ ജീവനെ എടുത്തുകളയും. സീ മാർക്കോ ദബീസ്റ്റ നിയമങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, വെളിപ്പാട് 13:15 വായിക്കും, വഴി എഴുതിയിരിക്കുന്ന കാര്യം ആ സംവിധാനത്തെ വണങ്ങാത്തവരെ കൊല്ലുവാനുള്ള നിയമമാണ് റിലീസ് ചെയ്യപ്പെടുന്നത്. കൊല്ലുവാൻ അപ്പൊ രണ്ട് പ്രധാന ഫലങ്ങളെ നമുക്ക് അവിടെ നിന്ന് അറിയാം. ഒന്ന്, മാർഗോ ദ ബീസ്റ്റ് എടുക്കുന്നില്ല എങ്കിൽ, ഗവൺമെന്റ് സംവിധാനത്തെ വണങ്ങുന്നില്ല എങ്കിൽ വിൽക്കാനോ വാങ്ങാനോ കഴിയുകയില്ല. അതിന്റെ അർത്ഥം ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല, ഒരു കാര്യത്തിനും പറ്റില്ല, ബ്ലോക്ക് ചെയ്യും. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തോട് യുദ്ധം വരുമ്പോ അവർക്കെതിരെ വാടകോരി അവരെ പുറത്തിറക്കാൻ കഴിയാത്ത രീതിയിൽ പ്രഷർ ചെയ്യുന്നത് പോലെ പ്രഷർ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ അതിലും നിലകൊള്ളാത്തവനെ ജീവൻ എടുത്തു കളയും. എങ്ങനത്തെ നിയമമാണ് പാസ്സാകാൻ പോകുന്നത്? പ്രിയ കുഞ്ഞുങ്ങളെ, ഇവിടെ നിങ്ങൾക്ക് ഭയം വരുന്നെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഇതുവരെയും ദൈവത്തിന്റെ കോഴ്സിൽ എൻറോൾ ചെയ്തിട്ടില്ല. ദൈവത്തിന്റെ കോഴ്സിൽ എൻറോൾ ചെയ്തിട്ടില്ല, ഈ ലോകത്തിന്റെ കോഴ്സിൽ മാത്രം എൻറോൾ ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഭയം വരുന്നത്. ദൈവത്തിന്റെ കോഴ്സിൽ നിങ്ങൾ എൻറോൾ ചെയ്തിട്ടുണ്ട്, ദൈവത്തിന്റെ കോഴ്സ് നിങ്ങൾ ചേർന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഭയം വരില്ല. കാരണം ലോകത്തിന്റെ കോഴ്സിൽ നിങ്ങൾക്ക് കിട്ടുന്നത്, ഈ ലോക ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നത് റുപ്പി, ദിനാറ്, ദിർഹം, ഡോളറ്, യൂറോ എല്ലാ സെമിത്തേരി കൊണ്ട് നീ. അതിനുവേണ്ടി നിങ്ങൾ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിച്ചു, 12 പഠിച്ചു, ഡിഗ്രി പഠിച്ചു, PG ആയി, പിന്നെ പല പല കോഴ്സുകളും പഠിച്ചു. എന്നാ ദൈവത്തിന്റെ കോഴ്സ് നിങ്ങൾ യേശു കർത്താവിനാൽ വീണ്ടും ജനിക്കപ്പെട്ടു, തുടർന്ന് യേശുവിനോട് പഠിച്ചു. പഠിച്ചോ കർത്താവ് പറഞ്ഞു, എന്റെ മുഖമേറ്റ് എന്നോട് പഠിപ്പിൻ, എന്നിട്ട് നിങ്ങൾ ആരെ പോലെ ആയിത്തീരണം? ക്രിസ്താനുരൂപരായ ദൈവപുത്രന്മാരായിത്തീരണം. ഇതാണ് ദൈവത്തിന്റെ കോഴ്സ്. എന്നിട്ട് ലോകത്തിന്റെ കോഴ്സിൽ ജയിക്കുന്നവൻ എഞ്ചിനീയർ, ജയിക്കുന്നവൻ ഡോക്ടർ, ജയിക്കുന്നവൻ പൈലറ്റ്, ജയിക്കുന്നവൻ അക്കൗണ്ടന്റ്, മരണം അവനെ കൊണ്ടുപോകുന്നു. ദൈവത്തിന്റെ കോഴ്സിൽ ജയിക്കുന്നവൻ ദൈവത്തിന്റെ പുത്രൻ, അവനെ മരണം അവനെ കൊണ്ടുപോകില്ല. ഇതാ അവൻ മരണത്തെ കീഴ്പ്പെടുത്തുന്നു. അപ്പൊ രണ്ട് കോഴ്സുകളാണ്. അപ്പൊ ലോകത്തിന്റെ കോഴ്സിൽ മാത്രം നിന്നുകൊണ്ട് ദൈവത്തിന്റെ കോഴ്സിൽ നിൽക്കാത്ത എല്ലാ ക്രിസ്ത്യാനികളെന്ന് പേരുള്ള ഒരു പേര്. ഇവിടെയാണ് നമ്മുടെ പണി. എവിടെയാന്ന് അറിയണം? മണലിന്മേലാണോ പണി? അതോ നമ്മുടെ പണി ക്രിസ്തു തന്ന ദൈവരാജ്യത്തിന്റെ വചനങ്ങളായ പാറമേലാണോ പണി എന്ന് തിരിച്ചറിയുന്നത്? അപ്പോ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ സ്നേഹിച്ച് എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ? ലെവലുകൾ പലതുണ്ടെന്ന് പറഞ്ഞു. ലോകത്തെ ഭയപ്പെടുന്നവരുണ്ട്, പണത്തെ ഭയപ്പെട്ട് അനുസരിക്കുന്നവരുണ്ട്. അവസാനം പത്രോസിനൊക്കെ സംഭവിച്ചതുപോലെ നീ അവരോട് കൂടെ ഉണ്ടായതവനല്ലേ എന്ന് പറഞ്ഞപ്പോ ജീവനെ ഭയപ്പെട്ട് സമ്മതിക്കുന്നവരുണ്ട്. അവർക്ക് യേശുവിനെ ഇഷ്ടമില്ലാന്നിട്ടല്ലേ, യേശുവിനെ എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ കർത്താവ് ഇത് നിങ്ങൾ ചെയ്യണത് എന്താണെന്നറിയാമോ? ഇതിന്റെ ഏറ്റവും ഉയരത്തിൽ പാപത്തോട് പോരാടുന്നത് നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. അതിലേക്ക് നമ്മളെ ദൈവം എത്തിക്കുകയാണ്. പാപത്തോട് പോരാടുന്ന പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. വെറും ഫൈനാൻസ് മാത്രമല്ല, വിശപ്പ് മാത്രമല്ല, പ്രാണൻ പോയാലും ഞാൻ എന്റെ ദൈവത്തെ അനുസരിക്കും, എന്റെ ദൈവത്തിന്റെ ചിന്തകൾക്ക് വേണ്ടി നിൽക്കും എന്ന് ഒരു തീരുമാനം എടുക്കത്തക്ക വണ്ണം നമ്മളെ ദൈവം വളർത്തുകയാണ്. പക്ഷെ അത് ലോകത്തിൻ്റെതായ ആ മണ്ഡലത്തിൽ നിന്ന് നമ്മളെ അടിച്ചിട്ടിരിക്കുമ്പോൾ ഈ വക വിഷയങ്ങൾ വരുമ്പോൾ ഒഴുകിപ്പോകും, ഒഴുകി ഒഴുകി ഒഴുകിപ്പോകും. അന്ത്യകാല സംഭവങ്ങളുടെ ഡീറ്റെയിൽ പഠിക്കാൻ നല്ലതാ, പക്ഷെ അന്ത്യകാലത്ത് ഉറച്ചു നിൽക്കാൻ പഠിപ്പിക്കുന്നത് അതിനേക്കാളും നല്ലത്. അന്ത്യകാലത്ത് നിൽക്കണമെങ്കിൽ നമ്മളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടിരിക്കണം, ദൈവപുത്രനിൽ നാം വളരണം, എങ്കിൽ മാത്രമേ നമുക്ക് അന്ത്യകാലത്തെ ഫേസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണപ്പെട്ടവരല്ല അന്ത്യകാലത്തേക്ക് ഈ ലെവലിൽ കടന്നു വന്നിരിക്കുന്നവർ. അവർ അടുത്ത സ്റ്റേജിൽ യേശു ക്രിസ്തുവിനോടുകൂടെ ജെറുസലേം തലസ്ഥാനമാക്കി വാഴേണ്ടവരാ. ജീവൻ കൊടുക്കുവാൻ തയ്യാറാകുന്ന തലത്തിലേക്ക് വളരണം. അല്ല, ലോകത്തിന്റെ ഭാഗത്താണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പല പല ചിന്തകളും ചോദ്യങ്ങളും ഉണ്ടാവും. ബ്രദറെ, അപ്പോ അത് അങ്ങനെ ചെയ്യാമോ, ഇത് ഇങ്ങനെ ചെയ്യാമോ, അത് അങ്ങനെ ചെയ്യാമോ, ഇങ്ങനെ ചെയ്യാമോ? കാരണം പേടിച്ചിട്ടാണ് ഇത് ഭാഗങ്ങൾ നിൽക്കുന്നത്. മക്കളെ, അവിടെ നിന്ന് ലോകത്തിന്റെ ഭാഗത്ത്, അതായത് ആ ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് യാത്ര പോകുന്ന ആ യാത്രക്കാരൻ, ഇതാ ആ യാത്രയുടെ ആ ഇടയിൽ വെച്ച് അടിച്ചവനെ താഴെ ഇട്ടിരിക്കുകയാണ് കള്ളൻ. അവിടെ കിടക്കുകയല്ല വേണത്, ഈ പിശാച് എന്ന കള്ളൻ ഇന്ന് തന്ത്രപൂർവം അവന്റെ തന്ത്രത്തിലൂടെ, അവന്റെ മാജിക്കിലൂടെ, അവന്റെ സോസറിയിലൂടെ അവൻ എന്നാ ചെയ്തിരിക്കണേ, ഈ ജനത്തെ ഇവിടെ അടിച്ചിട്ടിരിക്കുകയാണ് വളരെ മനോഹരമായി. ഇതുകൊണ്ടാണ് കഴിഞ്ഞ നാളുകളിൽ ദൈവം അത് പൊട്ടിച്ചു കളയുന്നേ. യേശു ക്രിസ്തു ദൈവമായിരുന്നു, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ തന്നെത്താൻ ഒഴിച്ചു. നമ്മൾ സമ്മതിക്കൂ, സമ്മതിക്കൂ, അങ്ങനെ ഒഴിക്കൊന്നും വേണ്ട, ഞങ്ങൾ ആരാധിക്കണം. നമ്മൾ സമ്മതിക്കൂ, ദൈവത്തിന്റെ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി സ്വർഗത്തിലെ ദൈവം തന്നെ ഒരുക്കിയ പദ്ധതിക്ക് നമ്മൾ സമ്മതിക്കുന്നില്ല. നമ്മൾ ചോദിക്കേണ്ടത് എന്തിനാണ് അങ്ങനെ തന്നെത്താൻ ഒഴിച്ചത്, എന്തിനു വേണ്ടിയാണ്? കാരണം നമുക്ക് വിഗ്രഹാരാധന മനോഭാവത്തോടെ ആരാധിച്ചാൽ മാത്രം ദൈവത്തിന്റെ പദ്ധതി ഒന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. കർത്താവ് പറയാം, ഞാൻ വന്നത് എന്റെ പിതാവിന്റെ പദ്ധതി ചെയ്യാൻ വേണ്ടിയാ. അപ്പോ തന്നെത്താൻ ഒഴിച്ച് ഇതാ താൻ ആ സോഴ്സിൽ നിന്ന് റിസോഴ്സിലേക്ക് മാറി. ഇന്ന് നീ എന്റെ പ്രിയപുത്ര, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. സോഴ്സിൽ നിന്ന് റിസോഴ്സിലേക്ക് മാറി. തുടർന്ന് മാനവകുലവുമായുള്ള ബന്ധത്തിൽ വചനമാകുന്ന ദൈവപുത്രൻ വചനം മാംസമായി നമ്മളെ വസിച്ചു, മനുഷ്യപുത്രനായി. ഓരോ സ്റ്റേജിലും ഓരോ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളെ എങ്ങോട്ടൊക്കെ കൊണ്ടുപോകണേ, ക്രിസ്തുവിലൂടെ വെളിച്ചത്തിലേക്ക് കൊണ്ടുപോവുക. കാരണം ആദത്തിൽ നമ്മൾ വെളിച്ചത്തിന് പുറത്തായി, ക്രിസ്തുവിൽ നമ്മളെ വെളിച്ചത്തിലേക്ക് കയറ്റുകയാണ്. അന്നിട്ടും കേറാത്തവരോട് പറയാണ്, നിങ്ങളുടെ സ്വർഗീയ പിതാവ് വെളിച്ചത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ വെളിച്ചത്തിൽ നടപ്പിൻ. നീ വെളിച്ചത്തിൽ വസിക്കുന്നവൻ ഇതൊന്നും പിടിക്കില്ല, കാരണം അവൻ അപ്പോഴപ്പോഴുള്ള ചിന്തകൾ അവന്റെ അപ്പം കൊടുത്തോണ്ടിരിക്കും, അവന്റെ അപ്പം കൊടുത്തോണ്ടിരിക്കും. കാരണം അപ്പന് അത്ര ആഗ്രഹം മക്കളെ വളർത്തിയെടുക്കണമെന്ന്, മക്കളെ വളർത്തിയെടുക്കണമെന്നുള്ള ആഗ്രഹം. കർത്താവ് പറയുകയല്ലേ, എന്റെ പിതാവ് എന്നെ ഈ വക പ്രവൃത്തികൾ കാണിച്ചു തരുന്നു. ഇതാ കഴിഞ്ഞ ദിവസം, കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന അവൻ ഷെയർ ചെയ്യുന്ന ലാപ്ടോപ്പ്, അത് ഹെവി യൂസ് ആണ്, ഹെവി യൂസ്. അതിന് രാത്രി ഞാൻ വർക്ക് ചെയ്യുമ്പോഴൊക്കെ അതും വർക്ക് ചെയ്യും. അപ്പൊ രാത്രി 2 മണിവരെയൊക്കെ മിനിമം അതിന് വർക്ക് ഉണ്ട്. അപ്പൊ അതിന് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ അതിന്റെ ഫാന് അങ്ങനെ സ്വരം ഉണ്ടാക്കി, സ്വരം ആകുന്നു. പ്രയറിന് വരുന്നവർ ചോദിച്ചു, ഇതൊന്നും സംഭവം മോട്ടർ ഓടുന്നു. അപ്പൊ കുറച്ച് നാളായി ഇതിന്റെ ഫാൻ ഇവിടെ ഞാൻ മേടിച്ചു വെച്ചു. പിന്നെ അതിന്റെ ബാറ്ററിയും സിസ്റ്റവും അതിന്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം അത് കഴിക്കാന്ന് വിചാരിച്ചു. ഞാൻ ഉടനെ ഞാൻ വിളിച്ചത് എന്റെ മോളെ അവിടെ ഉണ്ട്. അപ്പൊ മോളെ ഞാൻ വിളിച്ചു, മോളെ വാ, എന്തിനാ നീ ലാപ്ടോപ്പിന്റെ ഉള്ളൊന്നും കണ്ടിട്ടില്ലല്ലോ, ദാ അത് അഴിക്കണത് അതിന്റെ സാധനങ്ങൾ മാറ്റുന്നതും ഒക്കെ എങ്ങനെയാണെന്ന് കാണാം. ഏതായാലും ഐ ടിക്ക് അല്ലേ പഠിക്കണേ, അപ്പോ നിങ്ങളുടെ അവിടെയുള്ള കുട്ടികൾക്കൊന്നും ഇങ്ങനെ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടാകത്തില്ല. വാ. അപ്പൊ കുട്ടീനെയും കൂടി വിളിച്ചു വരുത്തി, കുട്ടി ഇത് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എന്തുവാ കാണിച്ചു കൊടുക്കുന്നത്? അപ്പൊ കുട്ടി മമ്മിയെ വിളിക്കാം, മമ്മി വാ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. അപ്പോ ഇത് കാണിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോ കർത്താവിനെ പിതാവ് കാണിച്ചു കൊടുക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കർത്താവ് പറഞ്ഞത് എന്റെ പിതാവ് ഇതൊക്കെ എനിക്ക് കാണിച്ചു തരികയാണ്, ഞാൻ അതേപോലെ തന്നെ ചെയ്യുന്നു. അപ്പൊ അപ്പന്റെ ചിന്ത എന്ന് പറയുന്ന മക്കൾക്ക് കാണിച്ച് കൊടുക്കണം. അപ്പൊ വെളിച്ചത്തിൽ വസിച്ചാൽ എന്ത് സംഭവിക്കും? അപ്പനോടുകൂടെ വസിച്ചാൽ എന്ത് സംഭവിക്കും? അപ്പൻ പലതും കാണിച്ചു തരും. അല്ലെങ്കിൽ പിന്നെ ഫേസ്ബുക്കിൽ നിന്നും യൂട്യൂബിൽ നിന്നൊക്കെ കാണേണ്ടത്, അപ്പൻ പലതും നമുക്ക് കാണിച്ചു തരും. അതുകൊണ്ട് ഈ അന്ത്യകാലത്ത് നിങ്ങൾ ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഇതെല്ലാം മോഡലാണ്. ദ വാക്സിനേഷൻ കാർഡ് ഇത് മോഡലാണ്. ഇത് വളർന്ന് കയറി മാർക്കോസ് ബീച്ചിലേക്ക് എത്തും. മാർക്കോസ് ബീച്ചിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ വാങ്ങാനും വിൽക്കാനും പറ്റില്ല. ആ നിയമത്തിന് കീഴ്പ്പെട്ടില്ല എങ്കിൽ കൊല്ലുവാനുള്ള ആ ലോയർ റിലീസ് ചെയ്യപ്പെടും, കൊല്ലുവാനുള്ള ലോയർ റിലീസ് ചെയ്യപ്പെടും. ഇത് വളർന്ന് വളർന്ന് അങ്ങോട്ടൊക്കെ എത്തണേ. പക്ഷെ നമ്മൾ അതല്ല കാണണ്ടേ, നമ്മൾ അതല്ല കാണണ്ടേ. ഇത് ഇത് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ കാണേണ്ടതാ. നമ്മൾ കാണേണ്ട അതല്ല, നമ്മൾ കാണേണ്ടത് എന്താ? അത് കഴിഞ്ഞാ ഞാന് ക്രിസ്തേശുവിനോട് കൂടെ യെരുസലേം തലസ്ഥാനമാക്കി ഇതാ ഞാൻ വാഴും, ഞാൻ വാഴാൻ പോവുക. ഹല്ലേലൂയ. ശബരിപുത്രന്മാരെ കണ്ട കാഴ്ച എന്ന് പറയുന്നത് നിന്റെ കിങ്ഡത്തിൽ ഇതാ എന്നെ ഒരുത്തനെ ഇടത്തും ഒരുത്തനെ വലത്തൊരുത്തണം എന്നൊക്കെ കണ്ടേ. അപ്പൊ നമുക്കിനി അത് കാണാന്നേ. പരീക്ഷ ജയിക്കാൻ വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായിരിക്കുക. ജീവൻ കൊടുക്കുന്നതിന് മുമ്പ് ഇന്നുള്ള സകല സ്വത്തുവകയും കൊടുക്കേണ്ടി വന്നാലും നോ പ്രോബ്ലം, എനിക്ക് എന്റെ അപ്പാപ്പ മാതി, എനിക്ക് എന്റെ അപ്പാപ്പ മാതി. ഇന്നുള്ള സകലതും കൊടുക്കേണ്ടി വന്നാലും നോ പ്രോബ്ലം, എനിക്ക് എന്റെ അപ്പാപ്പ മാതി എന്നൊരു തീരുമാനം ഉള്ളിൽ ഉണ്ടാകട്ടെ. നമ്മുടെ ഹൃദയം ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി സകലതും കൊടുത്താലും അവര് സമ്മതിക്കത്തില്ല, എനിക്ക് എന്റെ ജീവൻ കൊടുക്കേണ്ടി വരും. ദൈവത്തിന്റെ സിസ്റ്റത്തിനെ എതിരെ നിൽക്കുന്ന സിസ്റ്റത്തെ നമസ്കരിച്ചില്ലെങ്കിൽ ജീവൻ കൊടുക്കേണ്ടി വരും. നോ പ്രോബ്ലം, ഞാൻ മരിച്ചാലും ജീവിക്കും. കാരണം ഓൾറെഡി എന്റെ അകത്ത് ഞാൻ പുതിയ സൃഷ്ടിയിലാണ്. വെള്ളപ്പെടുത്തം കിട്ടിയ ഇത് ഇത് കേൾക്കുമ്പോ ഒന്നും സംഭവിക്കാതിരിക്കുന്നതിന്റെ കാരണം ഇതുവരെ ആ പുതിയ സൃഷ്ടിയുടെ ജീവിതത്തിലേക്ക് വന്നിട്ടില്ല. ഇപ്പോഴും ആ ഇരുട്ടിന്റെ സൈഡിൽ കിടക്കുകയാണ്. പുതിയ സൃഷ്ടിയുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരണം. പുതിയ സൃഷ്ടിയുടെ ജീവിതത്തിലേക്ക് വന്നാൽ എന്തായിരിക്കും ഗുണം? നമ്മുടെ കീ വാക്യം എന്താണ്? നമ്മുടെ കീ വാക്യം യോഹന്നാന്റെ സുവിശേഷം 10:9 എല്ലാവരുടെ ഫലം നോക്കിക്കോളണം. ഫലം നമ്മളുടെ പുതിയ സൃഷ്ടിയിലേക്ക് അല്ലെങ്കിൽ വെളിച്ചത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നാൽ എന്താണ് ഫലം? 10:9 വായിച്ച് 10:9 ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. അപ്പൊ അകത്ത് വന്നാൽ എന്താണ് തെളിവ്? അകത്ത് വന്നാൽ എന്താ തെളിവ്? മേച്ചൽ കണ്ടെത്തും. ദൈവത്തോട് അപ്പനോട് കൂടെയാണ് ജീവിതമെങ്കിൽ ധാരാളം മേച്ചൽ കണ്ടെത്തും. ക്രിസ്തു മേച്ചൽ കണ്ടെത്തിയില്ലേ? ദാ എന്റെ പിതാവ് കാണിക്കുന്നു, എന്റെ പിതാവ് സംസാരിക്കുന്നു, ഇതൊക്കെ മേച്ചൽ കണ്ടെത്തുകയാണ്. അകത്തുനിന്ന് ധാരാളം മേച്ചൽ കണ്ടെത്തുവാനായിട്ടിടയാകും, മേച്ചൽ കണ്ടെത്തുവാൻ. അങ്ങനെ മേച്ചൽ കണ്ടെത്തൽ പുറത്ത് കൊണ്ടുവന്ന് കൊടുക്കാനും ധാരാളം ഉണ്ടാകും, പുറത്ത് കൊണ്ടുവന്ന് കൊടുക്കാനും ധാരാളം ഉണ്ടാകും. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ എല്ലാം നമ്മൾ ഫലം നോക്കി വിഷത്തെ തിരിച്ചറിയുക. ഇത് അന്ത്യകാലമാണ്. ഓൾറെഡി ഇതാ പിശാചിന്റേതായ പ്രവർത്തനം ഡേ ബൈ ഡേ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ വിഷയങ്ങളും ഓരോ കാര്യങ്ങളും നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ചിന്ത എന്ന് പറയുന്നത്, ഞാൻ ഇതാ ആരെയാണ് സ്നേഹിക്കുന്നത്? ദൈവത്തെയാണോ അതോ ഈ ലോകത്തെയാണോ? എന്റെ സ്വയത്തെയാണോ? ആരെയാണ് ഞാൻ സ്നേഹിക്കുന്നത്? കാരണം ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് എന്ന് ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? ഇതെല്ലാം ദൈവം എന്താ ചെയ്യണേ? ദൈവത്തിന്റെ പദ്ധതികൾ നമുക്ക് മനസ്സിലാകാതിരിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. നമ്മളെ സംബന്ധിച്ച് ഇവിടെ എന്താ സംഭവിക്കണേ? നമ്മളെ സംബന്ധിച്ച് ഇവിടെ സംഭവിക്കുന്നത് ഒന്ന് അറിയാമെങ്കിൽ അടുത്ത ആളോട് പറഞ്ഞു, ഇവിടെ എന്തു അത്? നമ്മളെ സംബന്ധിച്ച് വി ആർ അണ്ടർ ടെസ്റ്റ്. വെളിപ്പാട് 21:7 ജയിക്കുന്നവൻ. നമ്മളെ സംബന്ധിച്ച് ഇവിടെ സംഭവിക്കുന്നത് ജയിക്കുന്നവൻ ഇത് അവകാശമാക്കി, ഞാൻ അവന് ദൈവം, അവൻ എനിക്ക് മകനുമായിരിക്കും. ഞാൻ അവന് ദൈവം, അവൻ എനിക്ക് മകനും ആയിരിക്കും. അപ്പൊ നമ്മളിവിടെ എന്തിലാണ്? നമ്മളിവിടെ ഒരു ടെസ്റ്റിലാ. എന്തിനു വേണ്ടിയുള്ള ടെസ്റ്റാണ്? വെളിപ്പാട് 20:5 പറയുന്നു, അവർ എന്നും നയിക്കും രാജാക്കൻ. ഈ ഭൂമിയെ 1:26 നടപ്പിയെടുക്കുവാൻ നമുക്ക് നമ്മുടെ സ്വന്തം സാദൃശ്യ സ്വരൂപത്തിൽ മനുഷ്യനുണ്ടാക്കാം, അവർ ഭൂമിയെ വാഴട്ടെ. അപ്പൊ നാം ഇവിടെ ഇപ്പോൾ എന്തിലാണെന്ന് നാം ഓരോരുത്തരും വ്യക്തമായി മനസ്സിലാക്കണം. ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, കിങ്ഡം നിങ്ങൾക്ക് വരുവാ, നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ലൂക്കോസ് 12:32. അപ്പോ നമുക്കിവിടെ എന്താ നടക്കണേ? നമ്മളെ സംബന്ധിച്ച് ഇവിടെ ടെസ്റ്റ് നടക്കുകയാണ്, എക്സാമിനേഷൻ നടക്കുകയാണ്, പരീക്ഷ നടക്കുകയാണ്. അപ്പൊ പരീക്ഷ നടക്കുമ്പോൾ ഭയപ്പെടാനല്ല, പരീക്ഷ നടക്കുമ്പോൾ പരീക്ഷയെ ജയിക്കാൻ ഒരുങ്ങുകയാണ് വേണ്ടത്. അപ്പൊ ഇന്ന് എനിക്കുള്ളതെല്ലാം വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറാണോ? ഇന്ന് എനിക്കുള്ള ജീവനെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറാണോ? ഇതാണ് അവനവനിലേക്ക് തന്നെ തിരിഞ്ഞ് ചിന്തിക്കേണ്ടത്. അല്ലാത്തവനാണ് തോറ്റു പോകുന്നത്. വെളിച്ചത്ത് നടക്കുമ്പോ സ്വർഗത്തിലെ ദൈവം അതിനുള്ള ശക്തി നമുക്ക് തരും. മനസ്സിലാവുന്നുണ്ടോ? വെളിച്ചത്ത് നടക്കുമ്പോ സ്വർഗത്തിലെ ദൈവം അതിനുള്ള ശക്തി നമുക്ക് തരും, അതിനുള്ള ചിന്ത നമുക്ക് തരും. ദൈവം ഒരു ചിന്ത തന്നാൽ അത് നടപ്പിലാക്കുവാനുള്ള ശക്തിയും അതിന്റെ ഉള്ളിലുണ്ട്. ദൈവമാണ് നിങ്ങൾക്ക് ഒരു ചിന്ത തരുന്നതെങ്കിൽ അത് നടപ്പിലാക്കാനുള്ള ശക്തിയും അതിലുണ്ട്, അതിന്റെ ഉള്ളിലുണ്ട്. ഇതുകൊണ്ടാണ് പറയുന്നത്, ദൈവത്ത് ജനിക്കുന്നതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ഈ ഒരു മർമ്മം മനസ്സിലാക്കിക്കോ. ദൈവം നിങ്ങൾക്കൊരു വചനം തന്ന ഉള്ളിൽ വസിക്കുന്ന, ഉള്ളിൽ വെളിച്ചത്തിൽ വസിക്കുന്ന നിങ്ങൾക്ക് ദൈവം ഒരു വചനം തന്നാൽ ആ നടപ്പിലാക്കാനുള്ള ശക്തിയും അതിന്റെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ. പറ്റാത്ത കാര്യം ദൈവം നിങ്ങളോട് പറയുകയില്ല, പക്ഷെ നിങ്ങൾ നല്ല സാഹചര്യത്തിൽ പോയി ഇരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു വിത്ത്, ഒരു നാളികേരം, ആ നാളികേരത്തിന്റെ ഉള്ളിൽ ദൈവം ഒരു ജീവൻ വെച്ചിട്ടുണ്ട്. ആ ജീവൻ പുറത്തിറക്കാനുള്ള ശക്തിയും അതിൻ്റെ ഉള്ളിൽ തന്നെ ദൈവം വെച്ചിട്ടുണ്ട്. പക്ഷെ അത് അനുകൂലമായ സാഹചര്യത്തിൽ ഇരിക്കണമെന്ന് മാത്രം. സാഹചര്യം മാറിയിരുന്നാൽ നിങ്ങളുടെ ബേബിയെ ചുറ്റുമുള്ളവർ അബോർട്ട് ചെയ്ത് കളയും. പിശാച് അത് ചെയ്തിരിക്കും. സാഹചര്യം മാറരുത്. നീ ജ്ഞാനിയോട് കൂടർന്നാ നീ ജ്ഞാനിയാകും, നീ കോപിഷോട് കൂടർന്നാ നീ കോപിഷനായി, നിന്റെ പ്രാണൻ കണിയിലാകപ്പെടും. അപ്പൊ സാഹചര്യം വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ച് ഈ പീരീഡ് എന്താ? നമ്മളെ സംബന്ധിച്ച് ഈ പീരീഡ് എന്ന് പറയുന്നത്, ഞാൻ ലോകത്തെയല്ല എന്നെയല്ല ഏറ്റവും അധികമായി പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണശക്തിയോടും കൂടെ ഞാൻ എന്റെ ദൈവത്തെയാണ് സ്നേഹിക്കുന്നതെന്ന് തെളിയിക്കാനുള്ള സമയമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇതാണ് പരീക്ഷയുടെ ഉദ്ദേശം. യാക്കോബ് 1:12 പരീക്ഷയുടെ ഉദ്ദേശം എന്താണ് അവിടെ പറയുന്നത്? എന്താ യാക്കോബ് 1:12 പറയുന്നത്? പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ. അപ്പൊ പരീക്ഷ എന്തിനാ? ഈ ഒരു പീരീഡ് എന്ത് പീരീഡാ? പരീക്ഷാ കാലയളവാണ്. ഇതുകൊണ്ടാണ് കർത്താവ് വെളിപ്പാട് പുസ്തകം 3:10 വാക്യത്തിൽ ഫിലദൽഫിയ സഭയോട് പറയുന്നത് ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കുന്ന പരീക്ഷാകാലത്ത്, ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കുന്ന പരീക്ഷാകാലം. പിന്നെ എന്തിന്റെ കാലമാണ്? പരീക്ഷാകാലമാണ്. അപ്പൊ പരീക്ഷാകാലം നമ്മൾ എങ്ങനെ കാണണം? പരീക്ഷാകാല ക്വസ്റ്റ്യൻസ് വരുമെന്ന് കണ്ടോ? പരീക്ഷയ്ക്ക് കയറിയിട്ട് ഒരു കൊഞ്ഞ് അതായത് KFC ഉള്ളിൽ കയറി ഇരിക്കുന്ന പോലെ ഇരിക്കാമോ? KFC ഉള്ളിൽ കയറി ഇരിക്കുന്ന കൊഞ്ഞ് എന്നാ ചിന്തിക്കണേ? മമ്മി ഇപ്പൊ വരുമല്ലേ, ഇപ്പൊ വരുമല്ലേ, എന്നാ ഇത്ര വൈകണേ? അടങ്ങി ഇരടി, പപ്പ പോയിട്ടുണ്ട്, എടുത്തോണ്ട് വരും. അപ്പൊ KFC ഉള്ളിൽ കയറി ഇരിക്കുന്ന കുഞ്ഞിരിക്കുന്ന പോലെ നമ്മൾ ഇരിക്കരുത്. പരീക്ഷ ഹോളിൽ കയറിയിരിക്കുന്ന കുഞ്ഞ് എങ്ങനെ ഇരിക്കണേ? ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ തരൂ, ഞാൻ അതിന് ഓൾറെഡി ആൻസർ കൊടുക്കാൻ ഒരുങ്ങിയിട്ടുണ്ട്. ഒരുങ്ങിയിട്ടുണ്ടോ? ഒരുങ്ങിയിട്ടുണ്ടോ? അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഒരു വിഷയമായിട്ട് എടുക്കണ്ട, ഇതെല്ലാം ദൈവം നിങ്ങൾക്ക് പറഞ്ഞു തരും. ദൈവസന്ധിയിൽ വെക്കുക. അപ്പോൾ വെളിച്ചത്തിൽ വസിക്കുന്ന ഒരു വ്യക്തിക്ക് റൈറ്റ്, ഇന്ന വഴി തെരഞ്ഞെടുക്കുമോനെ, ഇന്ന വഴി തെരഞ്ഞെടുക്കണ്ട എന്ന് കടന്നു വരും. അവരിൽ വിശ്വാസമുണ്ട്. വിശ്വാസത്തിൽ നിന്ന് ജനിക്കാതെ പേടിച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിൽ പാപമായിട്ട് വരും. ഒരു വ്യക്തിയും, അതായത് ഈ വചനം കേട്ടറിഞ്ഞ് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയും മാർക്ക് ഓഫ് ദ ബീസ്റ്റ് എടുക്കാൻ പോവുക ഇല്ല. മാർക്ക് ഓഫ് ദ ബീസ്റ്റ് ഇങ്ങനെ തിരിച്ചറിയ രണ്ട് ഐഡന്റിഫിക്കേഷൻ അതിൽ മെയിൻ ആയിട്ട് കാണുന്നവരും, ഒന്ന്, ഇതാ നിങ്ങളുടെ വിൽക്കാനും വാങ്ങാനും കഴിയാത്ത അവസ്ഥയിലേക്ക് വരും. അത് അതിന്റെ ലളിതമായ അവസ്ഥ. അതിനെ നിങ്ങൾ ജയിക്കുന്നുവെങ്കിൽ ഇതാ അടുത്തത് കയറി വരും. അതിനേക്കാൾ ഹയ്യർ ലെവൽ, നിങ്ങളുടെ ജീവൻ തന്നെ എടുത്തു കളയുവാനുള്ള നിയമം അവിടെ ഉണ്ടാകും. അങ്ങനെയുള്ള സ്റ്റേജ് ഒന്നും ഇങ്ങോട്ടേക്ക് ഇപ്പൊ എത്തിയിട്ടില്ല, പക്ഷെ ഇത് അതിലേക്ക് എത്തിച്ചേരും. അതിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഇടയാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ ചിന്ത നിങ്ങളുടെ ജീവിതത്തെ വാഴുവാൻ ഭരിക്കുവാനായിട്ട് ഇടയാകട്ടെ. ലോകത്തെ ധാരാളം കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ട്. ആ കേൾക്കുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സാകപ്പാടെ ആകുലചിത്തമാകും. നിങ്ങൾ തുടർന്ന് ഇതാ ഓൾറെഡി ഇത് എടുത്തവ, ശ്രദ്ധിച്ചാട്ടെ, എടുത്തവ ഇപ്പൊ കുറ്റബോധത്താൽ ഒരുപക്ഷെ നിറഞ്ഞിട്ടുണ്ടേ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഒരുപക്ഷെ ഇതൊന്നും അറിഞ്ഞോണ്ടോ ആയിരിക്കത്തില്ല മുന്നോട്ടേക്ക്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇനി ലോകത്തിൽ വസിക്കാതെ വെളിച്ചത്തിൽ വസിക്കുക. ആദ്യമാണ് ചിന്ത. ഇത് ഒരു ബേബി ഡെത്താണ്. മാർക്ക് ഓഫ് ദ ബീസ്റ്റിലേക്ക് കടന്നു വരുന്ന ഒരു ബേബിയാണ്. അതിലേക്ക് എത്തിച്ചേരും. നിങ്ങൾ എന്താ ചെയ്യണമെന്ന് അറിയാമോ? ദൈവസന്ധിയിൽ നിങ്ങൾ തന്നെ നിങ്ങളെ ഏൽപ്പിച്ചു പറയുക, കർത്താവ് എനിക്കിത് അറിയത്തില്ല, ഈ കാര്യമൊന്നും എനിക്ക് അറിയത്തില്ല. ദൈവം നിങ്ങൾക്ക് വഴികളെയും വാതിലുകളെയും ഒക്കെ തുറന്നു തരും. നിങ്ങൾ ഇതിനെ ഓർത്തൊന്നും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. തുടർന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങൾ എങ്ങനെ തീരുമാനമെടുക്കണം എന്നറിയാം. ഓരോ സമയം വരുമ്പോഴും ദൈവസന്നിധിയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് ദൈവത്തോട് ചോദിക്കുക, കർത്താവേ ഞാനിവിടെ എന്താ ചെയ്യുന്നത്? അപ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒരു തീരുമാനം ഉണ്ടാകും. നിങ്ങൾ നിങ്ങളെ തന്നെ പരിശോധിക്കണം. നിങ്ങൾ ഏത് വിശ്വാസത്തിൽക്കും ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് ആരെയാണ്? എന്റെ സ്വർഗീയ പിതാവിനെയാണോ അതോ എന്നെയാണോ? നമ്മളെയാണെങ്കിൽ നമ്മൾ ഇപ്പോഴും ലോകത്തിന്റെ ഭാഗം. സ്വർഗീയ പിതാവിനെയാണെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ ഭാഗം. പരീക്ഷ എന്തിനു വേണ്ടിയാ? പരീക്ഷ റിസൾട്ട് അവനവൻ തന്നെ അവലോകനം ചെയ്യാം. പരീക്ഷ എന്തിനു വേണ്ടിയാ? പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഒന്നാമത്തേത്, നാം ഭാഗ്യമുള്ള ജനമാണ്, ബ്ലസ്ഡ് ആയിട്ടുള്ള ജനം, ഭാഗ്യവാൻ. എന്നിട്ട് പറയണം, അവർ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം. യാക്കോബ് ഒന്നിന്റെ പന്ത്രണ്ട് പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോളൂ, ഈ വാക്യം ശ്രദ്ധിച്ചു കേട്ടോളൂ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർ. പരീക്ഷ എന്തിനു വേണ്ടിയാ? പരീക്ഷ എന്തിനു വേണ്ടിയാ? ദാ ദൈവത്തെയാണോ ഏറ്റവും അധികം സ്നേഹിക്കുന്നത്, അതോ ദൈവം തന്നതിനെയാണോ ഏറ്റവും അധികം സ്നേഹിക്കുന്നത്? ഇത് ടെസ്റ്റ് ചെയ്യാനാണ്. നമുക്ക് നമ്മളെ തന്നെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ആരെയും ഏറ്റവും അധികം സ്നേഹിക്കുന്നത്? ദൈവത്തെയാണോ ദൈവം തന്നതിനെയാണോ? ദൈവത്തെയാണ് നാം സ്നേഹിക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുവാൻ നാം സകലത്തെയും നമ്മുടെ ജീവനെയും വിട്ടുകളയുവാൻ തയ്യാറായിരിക്കും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ശ്രദ്ധയോടെ ഇനി വരുന്ന ഓരോ സ്റ്റെപ്പും, ഇതാ പിശാചിന്റെ സിസ്റ്റം വർദ്ധിച്ചുകൊണ്ടേ, ഡോണ്ട് വറി. പക്ഷെ നമ്മള് ന്യൂ ഇയറിൽ കേട്ടത് പിശാചിന്റെ സിസ്റ്റം വർദ്ധിക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ ന്യൂ ഇയറിൽ കേട്ടത് എന്തുവാ? എന്തായിരുന്നു നമ്മുടെ ന്യൂ ഇയർ സന്ദേശം? ദിയർ ഓഫ് ഗിയർ പിശാചിന്റെ സിസ്റ്റം വർദ്ധിക്കുന്നു അല്ല, നമ്മുടെ ദൈവത്തിന്റെ സിസ്റ്റം വർദ്ധിക്കുന്നു. ദിയർ ഓഫ് ഗിയർ. ഹല്ലേലൂയ. അപ്പൊ ഈ നാളുകളില് നമ്മളെ ദൈവം കൊണ്ടുപോകുന്നത് ആ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കാണ്. ക്രിസ്തുവിനെ അനുഗമിച്ച് കൃപ കൃപ എന്ന ആർപ്പു വിളിയോടെ മുന്നോട്ട് 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 ജനമേ ഇല്ലേ, ആ ജനത്തെ മുന്നോട്ടേക്ക് നയിക്കുകയാണ് ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇയർ ഓഫ് ഇയർ ഓഫ് ഇയർ ഓഫ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് അതാണ്. അപ്പോ നമ്മൾ ചെയ്യേണ്ടത് ചെയ്താൽ മറ്റുള്ളതെല്ലാം ഒഴിഞ്ഞു പോകേണ്ടിരിക്കും. നമ്മൾ ചെയ്യേണ്ടത് ചെയ്താൽ മറ്റുള്ളതെല്ലാം നമ്മൾ ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി പൊയ്ക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇത് മറക്കരുത്. ഇതേപോലെയുള്ള പല പല കാര്യങ്ങളും ഇനി വന്ന് കയറിക്കൊണ്ടേയിരിക്കും. എന്തിനാണെന്നറിയാമോ? നമ്മളെ ലോകത്തിന് അനുരൂപമാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ലോകത്തിന് അനുരൂപമാക്കുവാൻ നമ്മൾ ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുമ്പോ ഒരു ലെവല് വരും. ആ ഒരു ലെവല് വരുമ്പോ അകത്തുനിന്ന് തന്നെ വരും, ബ്രേക്ക് ഇട്ടോ ബ്രേക്ക് ഇട്ടോ, ഇനി അപ്പുറത്തേക്ക് പോകണ്ട, ബ്രേക്ക് ഇട്ടോ. ആ ബ്രേക്ക് ഒരു ബ്രേക്ക് തന്നെയായി. പിന്നെ അപ്പുറത്തേക്ക് നോ, ഞാനില്ല. അപ്പുറത്തേക്ക് ഞാനില്ല, അതൊരു ബ്രേക്ക് തന്നെയാ. പെട്ടെന്ന് മനസ്സിലാകുന്നില്ല എങ്കിൽ മനസ്സിലാക്കിക്കോ. ശദ്ര മേശക് അഭിജ്ഞകോ ദാനിയൽ, ഇതാ അടിമകളായി പിടിച്ചു. നമ്മളെ ഇന്ന് മരണത്തിന്റെ അടിമകളായി പിടിച്ച് ലോകത്തിലിട്ടിരിക്കുക അല്ലേ? ആ രാജാവിന്റെ എല്ലാ നിയമങ്ങളും അനുസരിക്കുന്നുണ്ട്. അവര് അനുസരിക്കുന്നില്ലെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. എല്ലാ നിയമങ്ങളും അനുസരിക്കുന്നുണ്ട് ആ പിള്ളേര്. പക്ഷെ ആ സമയം തന്നെ അവര് ദൈവത്തോട് കൂറും. അതിന്റെ തെളിവാണ് രാജാവ് കൊടുത്ത ശ്രേഷ്ഠമായ ബോധ്യങ്ങളെ മാറ്റിവെച്ചിട്ട് അവര് ദൈവത്തിന്റെ മുമ്പില് ലളിതമായ ജീവിതം നയിച്ചു. അതിന്റെ തെളിവാ. പക്ഷെ അതൊന്നും പാപമല്ല. അവരിപ്പോ ഇറച്ചി കഴിച്ചതോ ശ്രേഷ്ഠകരമായ എന്തെങ്കിലും കഴിച്ചോ, അതൊന്നും പാപമല്ല. അവിടെ ഒന്നും അവർ ബ്രേക്ക് ഇട്ടില്ല. പക്ഷെ ഒരു പോയിന്റ് വന്നപ്പോ ഒരു ബ്രേക്ക് ഇട്ടു. ഒരു പോയിന്റ് വന്നപ്പോ ഒരു ബ്രേക്ക് ഇട്ടു. ഏത് പോയിന്റിലാ ബ്രേക്ക് ഇട്ടേ? ദൈവത്തിന്റെ നിയമത്തിന് വിപരീതമായ നിയമം രാജാവ് റിലീസ് ചെയ്ത പോയിന്റിൽ അവർ ബ്രേക്ക് ഇട്ടു. മനസ്സിലാവുന്നുണ്ടോ? മാർക്കോ ദ ബീസ്റ്റ് എന്ന ആ സംഭവം വരുമ്പോ നമുക്കതിനുള്ള തിരിച്ചറിയാം. നമ്മുടെ ഫൈനാൻസ് മണ്ഡലങ്ങളെല്ലാം ബ്ലോക്കാം. നമുക്ക് അത് അനുസരിച്ചില്ല എങ്കിൽ എല്ലാം ബ്ലോക്കാം. നമ്മൾ അത് എടുത്തില്ല എങ്കിൽ രാജ്യദ്രോഹ കുറ്റത്തിലേക്ക് വന്ന് നമ്മളെ കൊല്ലുവാൻ തക്കവണ്ണം കഴിയാം. ആ ഒരു മണ്ഡലത്തിലേക്ക് കയറും. നമ്മൾ എന്ത് ചെയ്യണം? ബ്രേക്ക് ചെയ്യ. നമ്മൾ ബ്രേക്ക് ചെയ്ത അതിന്റെ തെളിവെന്താ? ബ്രേക്ക് ചെയ്താൽ അതിന്റെ റിസൾട്ട് എന്താ? ചിന്ത എന്താ? ഫൈനാൻസിനേക്കാൾ ഉപരി, എന്റെ ജീവനേക്കാൾ ഉപരി, ഞാൻ എന്റെ ദൈവത്തെ സ്നേഹിക്കും. ഹല്ലേലൂയ. ഈ നാളുകളിൽ കൃപ കൃപ എന്ന ആർപ്പുവിളിയോട് മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്. എങ്ങനെ? നമ്മുടെ ഉള്ളിൽ ദൈവരാജ്യം പണിയട്ടെ. ആ ദേവാലയ ക്രിസ്തു അതിവേഗം വളരട്ടെ. ദൈവപുത്രൻ അതിവേഗം നമ്മുടെ ഉള്ളിൽ വെളിപ്പെടട്ടെ. വെളിച്ചത്തിൽ ജീവിക്കുന്ന അവസ്ഥയിലേക്ക് എല്ലാവരും മാറ്റപ്പെടട്ടെ. വെളിച്ചം ജീവിച്ചാലുള്ള തെളിവെന്താണ്? യോഹന്നാൻ 10:9, അവൻ ധാരാളം മേച്ചിൽ കണ്ടെത്തു. അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും ചെയ്യും, ധാരാളം മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. പ്രിയ സഹോദരങ്ങളെ, ദൈവവചനങ്ങളാൽ നിങ്ങളെ സഹായിക്കട്ടെ. അതുകൊണ്ട് വെളിച്ചത്തിൽ വസിക്കുക, അന്ത്യകാലത്തെ നേരിടാൻ ഒരുങ്ങുക. ഇനി അന്ത്യകാലം വരാൻ പോകുന്നു എന്ന് കാത്തിരിക്കണ്ട, അന്ത്യകാലമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നാം ഒരുങ്ങിയിരിക്കുക. ആ ഒരുക്കത്തിൽ നമുക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാം. നമ്മുടെ പഴയ മനുഷ്യനെ ഉപേക്ഷിക്കുന്നതിലൂടെ അവനുള്ളതെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായി. ഉപേക്ഷിക്കുക. ഈ ലോകത്തിന്റെ മണ്ഡലം ഉപേക്ഷിക്കേണ്ട മണ്ഡലമാണ്, ദൈവരാജ്യത്തിന്റെ മണ്ഡലം നേടേണ്ട മണ്ഡലം. ഇവിടെ എത്രത്തോളം നാം ഉപേക്ഷിക്കുന്നുവോ ദൈവരാജ്യത്തിൽ അത്രത്തോളം നേടുക നമുക്ക്. ഇവിടെ നമ്മൾ ഒന്നും ഉപേക്ഷിക്കാൻ തയ്യാറല്ലയോ, അവിടെ നമുക്കൊന്ന് ലഭിക്കുവാനും നമ്മൾക്ക് അർഹതയില്ല. ഇവിടെ ഉപേക്ഷിക്കുന്നു, അവിടെ നേടും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ, ഈ കേട്ട വചനം അനുസരിച്ച് ഒരുങ്ങിയിരിക്കുക. 7 നിമിഷവും ബ്രേക്ക് ഇടാൻ തയ്യാറായിരിക്കുക, ബ്രേക്ക് ഇടാൻ തയ്യാറായിരിക്കുക. ഓരോ സ്റ്റെപ്പ് നിങ്ങൾ എടുക്കേണ്ട എങ്ങനെയാണെന്ന് അറിയാമോ? നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ്, ആ ആത്മാവ് പറഞ്ഞനുസരിച്ച് ഓരോ സ്റ്റെപ്പും എടുക്കുക. പുറത്തുനിന്നുള്ളത് കേൾക്കാതിരിക്കുക, നിങ്ങളുടെ അകത്തുനിന്നുള്ളത് കേൾക്കുക. ആര് നിങ്ങളെ നയിക്കും, ആര് നിങ്ങളെ നടത്തും? പിശാച് ആദ്യം മുതലേ കൊലപാതകനാണ്, ആദ്യം മുതലേ തന്ത്രശാലിയാണ്, ആദ്യം മുതലേ ഫാർമക്കോൺ തന്നെയാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, അവന്റെ തന്ത്രങ്ങൾ എപ്പോഴും തിരിച്ചറിഞ്ഞു മുന്നോട്ടേക്ക് പോവുക. വെളിച്ചത്തിൽ വസിച്ച ദൈവം അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. അത് അല്ല എങ്കിൽ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയില്ല. ഹല്ലേലൂയ. അവനേക്കാൾ ജ്ഞാനിയാണ് നമ്മളെന്ന് മനസ്സിലാക്കി എങ്ങനെ? ക്രിസ്തു. അതുകൊണ്ട് ജ്ഞാനികളെ ലജ്ജിപ്പാൻ, പിശാചിനെയും കൂട്ടരെയും ലജ്ജിപ്പാൻ ദൈവ ലോകത്തിൽ ഭോഷത്വമായ എന്നെയും നിങ്ങളെയും തെരഞ്ഞെടുത്തു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ എങ്ങനെയാണ് ജ്ഞാനികളാകുന്നത്? നമ്മൾ ദൈവത്തോട് ഉപസിക്കുമ്പോൾ ദൈവത്തിന്റെ ജ്ഞാനമായ ക്രിസ്തു നമുക്ക് ജ്ഞാനമായി മാറുകയാണ്. അങ്ങനെ ക്രിസ്തു നമുക്ക് ജ്ഞാനമായി മാറുമ്പോൾ പിശാചിന്റെ ജ്ഞാനം നമ്മുടെ മുമ്പിൽ മുട്ടുമടക്കും എന്ന് മനസ്സിലാക്കുക. ദൈവത്തിൽ ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. അതുകൊണ്ട് മനസ്സിലാക്കിക്കോ, ദ വാക്സിനേഷൻ അത് മാർക്കോ ദ ബീസ്റ്റ് അല്ല, അത് മാർക്കോ ദ ബീസ്റ്റിലേക്ക് നയിക്കുന്ന സ്റ്റെപ്പാണ് വാക്സിനേഷൻ. അത് രോഗം ഒരു ബേബി ഡെത്ത് ആയിരിക്കുന്നത് പോലെ വാക്സിനേഷൻ ഒരു ബേബി മാർക്കോ ദ ബീസ്റ്റ് ആണ്. അങ്ങോട്ടേക്ക് ഇത് കൊണ്ടുപോകാൻ ഇടയാകും. നിങ്ങൾ ആരെങ്കിലും ഒരു സ്റ്റെപ്പ് അതിലേക്ക് മുന്നോട്ടേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് എങ്കിൽ അതിന്റെ വളർച്ചയിലേക്ക് കടന്നു പോകാൻ ഇടയാകരുത് എന്ന് ഓർപ്പിക്കുകയാണ്. നിങ്ങൾ എപ്പോഴും ദൈവത്തോട് ചേർന്ന് നിൽക്കുക. അത് വളരുവാൻ, ആ സിസ്റ്റം വളർന്ന് പന്തലിച്ച് ആ മാർക്കോ ദ ബീസ്റ്റിന്റെ ആ ലെവലിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നതിലേക്ക് നിങ്ങൾ വളർന്നു കയറരുത്. പകരം നിങ്ങൾ എവിടെയാണോ ബ്രേക്ക് ഇടാൻ ദൈവം നിങ്ങളോട് ആജ്ഞാപിക്കുന്നത് അവിടെ ബ്രേക്ക് ഇടുക. നമ്മൾ മാർക്കോ ദ ബീസ്റ്റിനെ അല്ല, നമ്മൾ കർത്താവിനോടുകൂടെ വാഴുവാൻ അതിനുവേണ്ടിയാണ് കാത്തിരിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് നമുക്കൊരു എക്സാം ഉണ്ട്, ഒരു പരീക്ഷയുണ്ട്. ആ പരീക്ഷ എന്താണ്? ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് എന്നെയല്ല, എന്റെ സമ്പത്തിനെയല്ല, എന്റെ ജീവനെയല്ല, ഏറ്റവും അധികം ഞാൻ എന്റെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ യാത്രയിലൂടെ തെളിയിക്കേണ്ടത് ആയിട്ട് ഉണ്ട്. ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് മനസ്സിലായെന്ന്. അതുകൊണ്ട് ആരും ഭയപ്പെടുകയോ ഭാരപ്പെടുകയോ വേണ്ട. ജീവിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുക. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ അടയ്ക്കാം. ഓ ലോർഡ്, എല്ലാം We give you glory. കർത്താവ് പറയുന്നു, മകളെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. ഓരോ നിമിഷവും നിങ്ങളുടെ മേൽ ദൃഷ്ടി വെച്ച് നിങ്ങൾക്ക് ആലോചന പറഞ്ഞു. നിങ്ങൾ ലോകത്തിൽ ജീവിക്കുന്നുവെങ്കിലും ലോകക്കാരാകാതെ ജീവിക്കുക, വെളിച്ചത്തിൽ വസിക്കുക. തെസ്സലോനിക്കർ 5 ഇങ്ങനെ പറയുന്നു, ആ നാൾ കള്ളൻ എന്നതുപോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവർ അല്ല, നിങ്ങളെല്ലാം വെളിച്ചത്തിലുള്ളവരും വെളിച്ചത്തിന്റെ മക്കളുമാണ്. അതേ സഹോദരങ്ങളെ, നമ്മൾ അങ്ങനെ ആയിരിക്കണം, നമ്മൾ അങ്ങനെ ആയിരിക്കണം. ആർക്കും പൊളിച്ചു കൂടാൻ കഴിയാത്ത ഇരുട്ട് രാത്രി വരുന്നു. ഷട്ടപ്പ്, നിന്റെ വായടക്കേ എന്ന് നിയമത്തിലൂടെ പറയുന്ന രാത്രി വരുന്നു. ആ രാത്രിയുടെ ഒരു ബേബി രാത്രി, ഒരു ബേബി നൈറ്റ് ആണ് നമ്മൾ മാസ്കിലൂടെ കാണുന്നത്. വാങ്ങുവാനും വിൽക്കുവാൻ ബീസ്റ്റിന്റെ മുദ്രയില്ലാത്തവർക്ക്, ദൈവത്തിന് എതിർ നിൽക്കുന്ന ഗവൺമെന്റിന്റെ മുദ്രയില്ലാത്തവർക്ക് കഴിയുകയില്ല. അതെടുക്കാത്തവനെ കൊല്ലുവാൻ ഉള്ള നിയമം റിലീസ് ചെയ്യും. അതിന്റെ ഒരു ബേബി സിസ്റ്റമാണ് നമ്മൾ വാക്സിനേഷനിലൂടെ കാണുന്നത്. അത് വളരുവാൻ നാം അനുവദിക്കും. നമ്മുടെ ജീവിതത്തിൽ അത് വളരെ ദൈവത്തിനെതിരായിട്ടാണ് കാര്യങ്ങൾ വരുന്നു എന്ന് എപ്പോൾ മനസ്സിലാകുന്നു, ആ നിമിഷം ബ്രേക്ക് എടുക്കുക. അതുവരെ ശദ്രക് മേശ അഭിജ്ഞകോ തങ്ങളെ അടിമകളായി പിടിച്ചുകൊണ്ട് പോയ നെബുക്കദ്നേസർ രാജാവിന്റെ നിയമങ്ങൾക്ക് കീഴടങ്ങിയിരുന്നത് പോലെ, റോമാലേഖനം 13:1-7 പറയുന്നത് പോലെ, എല്ലാ ശ്രേഷ്ഠാധികാരങ്ങളും ദൈവത്തിൽ നിന്ന് വരും. അതുകൊണ്ട് അധികാരത്തിന് കീഴടങ്ങിയിരിക്കുക, അധികാരത്തോട് മറക്കുന്നവൻ ദൈവത്തോട് ദൈവ വ്യവസ്ഥയോട് മറക്കും. ദൈവത്താലല്ലാതെ യാതൊരു അധികാരവുമില്ല. അതുകൊണ്ട് അത്രയും നാം നികുതി കൊടുക്കുന്നു. അധികാരത്തോട് മറക്കുന്നവൻ ദൈവിക വ്യവസ്ഥയോട് മറക്കും. പക്ഷെ എപ്പോഴാ അധികാരം ദൈവ വ്യവസ്ഥയ്ക്ക് എതിരായി മാറുന്നു? ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ അത് ബോധ്യപ്പെടുത്തി തരും. ശദ്രക് മേശക് അബേദ്നെഗോവിന്റെ ഹൃദയത്തിൽ അത് ബോധ്യപ്പെടുത്തി കൊടുത്ത നിമിഷം അവർ ബ്രേക്ക് ഇട്ടു. രാജാവ് നിർത്തിയ ആ ബിംബത്തെ നമസ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ട നിമിഷം അവർ ബ്രേക്ക് ഇട്ടു. ഇതേപോലെ ദൈവം വിലക്കിയ ദൈവത്തിന് എതിർ നിൽക്കുന്ന ഗവൺമെന്റ് ബീസ്റ്റ് പിശാചിന്റെ സിസ്റ്റം കൊണ്ടുവന്ന് ദൈവത്തിൽ നമ്മളെ അകറ്റി ആ സിസ്റ്റത്തെ നമസ്കരിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ ഇങ്ങനെ തിരിച്ചറിയാം. ഒന്നാമത് ആ പറയുന്ന സിസ്റ്റം വമ്പു പറയുന്നവനും മഹാദൈവത്തിനെതിരെ പിറുപിറുക്കുന്നവനുമായിരിക്കും. ബ്ലാസ്ഫമി അവന്റെ വായിലുണ്ടായിരുന്നു. അതുവഴി നമുക്ക് ആളെ തിരിച്ചറിയാം. ഞാൻ എന്നുള്ള മനോഭാവം ഉള്ള വ്യക്തിത്വമായിരിക്കും. രണ്ട്, അവൻ റിലീസ് ചെയ്യുന്ന നിയമം ദൈവം സന്തോഷത്തോടെ അനുഭവിക്കുവാൻ വേണ്ടി തന്ന ഈ ലോകം, ലോകത്തിലെ വസ്തുക്കൾ അത് സ്വീകരിക്കുവാൻ തക്കവണ്ണം വെച്ചിരിക്കുന്ന വാണിജ്യം, അതുമായി ബന്ധത്തിലുള്ള ഫൈനാൻസ് അനുഭവിക്കണമെങ്കിൽ അവന് കീഴ്പ്പെട്ടേ പറ്റൂ എന്നുള്ള തലത്തിലേക്ക് വരുമ്പോ, ആ മാർക്കെടുത്തേ എന്ന തലത്തിലേക്ക് വരുമ്പോ നമുക്കതിനെ തിരിച്ചറിയാം. മൂന്ന്, ആ മാർക്കെടുക്കുന്നില്ല എങ്കിൽ അവനെ ആ വ്യക്തിയെ കൊന്നുകളയുവാനുള്ള നിയമം പാസ്സാകുന്നതോടെ നമുക്കതിനെ തിരിച്ചറിയാം. എപ്പോൾ നാം അതിനെ തിരിച്ചറിയുന്നു, ആ നിമിഷം ശദ്രക് മേശക് അബേദ്നെഗോ ആ ബിംബത്തിന്റെ മുമ്പിൽ നമസ്കരിക്കാൻ പറഞ്ഞപ്പോ അവർ ബ്രേക്ക് ഇട്ടതുപോലെ, രാജാവേ ഇനി സംസാരിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ നമസ്കരിക്കുകയില്ല, അവർ അവരുടെ ജീവൻ കളയുവാൻ തയ്യാറായി. കാരണം ഞങ്ങളുടെ സ്നേഹം ഞങ്ങളുടെ സൃഷ്ടാവായ ദൈവത്താണ്. ഇതേ തലത്തിൽ പ്രിയമക്കളെ, ഒരൊരുക്കത്തിന് നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേ സ്വർഗത്തിലെ ദൈവം നമ്മളെ നയിക്കുന്നു, സ്വർഗത്തിലെ ദൈവം നമ്മളെ നടത്തുന്നു. കർത്താവ് നമുക്ക് തന്ന ഈ മൂന്ന് ചിന്തകൾ വച്ച് അവലോകനം ചെയ്യും. ഞാനിത് എങ്ങോട്ടേക്കുള്ള യാത്രയില് ഓരോ സ്റ്റെപ്പും ദൈവത്തോട് ചോദിച്ചത് ദൈവത്തിൽ നിന്ന് ലഭിച്ചിട്ടാണ് നാം ഒരു സ്റ്റെപ്പ് എടുക്കുന്നതെങ്കിൽ അത് നമുക്ക് വിശ്വാസമാണ്. വിശ്വാസം ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് പാപമല്ല. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതെല്ലാം പാപമായി മാറുവാൻ, പാപം നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ എടുക്കണം. എന്നാൽ യേശു ക്രിസ്തുവിന്റെ രക്തം നാം അറിയാതെ പാപത്തിൽ വീണു പോയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും അറിയാതെ പാപത്തിൽ വീണു പോയിട്ടുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിന്റെ രക്തം നമ്മളെ സകല പാപത്തിന് കഴി ശുദ്ധീകരിക്കും. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, ആരും ഒരു കുറ്റബോധത്തോടുകൂടിയിരിക്കേണ്ട, എല്ലാവരും യേശുക്രിസ്തു രക്തത്താൽ കഴുകപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്കുക. ഇതുവരെ നാം മാർക്കോസ് ബീസ്റ്റിലേക്ക് എത്തിയിട്ടില്ല, അതുകൊണ്ട് അതോർത്തൊന്നും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ സിസ്റ്റം അതിലേക്ക് എത്തിച്ചേരും എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. നാം ആരും അതെടുക്കുവാൻ പോകുന്നില്ല, പോകരുത് എന്നാണ് സ്വർഗത്തിലെ ദൈവം നമ്മൾ കൽപ്പിച്ചത്. കണ്ണുകളടങ്ങി, സ്വർഗീയ പിതാവ്, അങ്ങ് തന്ന വചനത്തിനായി നന്ദി. അങ്ങ് കൽപ്പിച്ചത്, അങ്ങ് ഹൃദയത്തിൽ വെളിപ്പെടുത്തിയത് അങ്ങയുടെ ആത്മാവ്. ഓ, അങ്ങയുടെ ജനത്തെ അറിയിച്ചതിനായി അന്ത്യകാലം ആണ്. ഇതിനെ എങ്ങനെ നേരിടണം? പ്രിയ നല്ല പിതാവേ, അങ്ങയുടെ കുഞ്ഞുങ്ങളാകുന്ന ഞങ്ങൾ ബലഹീനരാണ്. അങ്ങാണ് ഞങ്ങളുടെ ഓരോ നിമിഷം ഒരു കൊച്ചു കുഞ്ഞിനെ അപ്പൻ കൈക്ക് പിടിച്ച് നടത്തുന്നത് പോലെ അങ്ങ് ഞങ്ങളെ നടത്തുക. ഞങ്ങൾ ഇവിടെ കാണുന്നത് മറ്റൊന്നുമല്ല കർത്താവേ, അങ്ങ് ഞങ്ങളോട് പറഞ്ഞില്ലേ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ കഴിവുള്ള ഒരുവനുമില്ല. എന്റെ പിതാവ് അറിയാതെ നിങ്ങളുടെ ശരീരത്തിൽ രോമം പോലെ താഴെ വീഴത്തില്ല. നിങ്ങളുടെ തലയിൽ ഒരു രോമം പോലെ എണ്ണപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ അങ്ങേ കാണുന്നപ്പാ, ഞങ്ങൾ അങ്ങേ കാണുന്നു. അങ്ങയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞുങ്ങളായി ഞങ്ങൾ ഇതാ ഞങ്ങളെ തന്നെ അങ്ങേ കാണും. ഞങ്ങളുടെ ഉള്ളിൽ ജീവിക്കുന്നത് അങ്ങേക്കാണ്. പിതാവ്, ഈ മക്കളെല്ലാം അങ്ങയുടെ കരങ്ങളിലും. ആരും ഭയത്താൽ പിടിപെടാം, എല്ലാവരും വിശ്വാസത്താൽ പിടിപെടുവാൻ, അങ്ങയുടെ സമാധാനത്താൽ പിടിപെടുവാൻ, ജയിക്കുന്നവരായി തീരും. അങ്ങയുടെ മക്കളെ ഏവരെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കണം. അത്ഭുത കരങ്ങളിലേക്ക് അങ്ങയുടെ കുഞ്ഞുങ്ങളെ ഏവരെയും താഴ്ത്തിയേൽപ്പിക്കുക. കൂട്ടായിരിക്കുന്ന കൃപകൾക്കായി നന്ദിയോണം. അപ്പാ, ഈ ജനത്തെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ അന്ത്യനാളുകളിൽ കൃപകൃപ എന്ന ആർപ്പുവിളിയോടെ മുന്നോട്ടേക്ക് പോവാൻ അങ്ങയുടെ മക്കളെ ഓരോരുത്തരെയും സഹായിച്ച അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. മഹത്വമെല്ലാം ഞങ്ങൾ അങ്ങേക്ക് തരും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, കൃപകൃപ എന്ന ആർപ്പുവിളിയോടെ മുന്നോട്ട് 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 ജനമേ, കൃപകൃപ എന്ന ആർപ്പുവിളയോടെ ക്രിസ്തുവൻ പിന്നാലെ മുന്നോട്ട് ജനമേ, കൃപകൃപ എന്ന ആർപ്പുവിളയോടെ യൂദായും സിംഹത്തിൽ പിന്നാലെ ജനമേ, കൃപകൃപ എന്ന ആർപ്പുവിളിയോടെ പുതിയ സൃഷ്ടിയിൽ മുന്നോട്ട് ജനമേ. റെഡിയാണോ? റെഡിയാണോ? എല്ലാ ഭയവും പോയില്ലേ? യേശുവിനോട് വാഴാൻ തയ്യാറാണോ? വാഴാൻ തയ്യാറാണോ? എക്സാമിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ട്, ബി റെഡി. നമ്മുടെ വാട്സപ്പിലൂടെയുള്ള സന്ദേശം എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ, വലിയ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഒരുക്കുകയാണ്. അതുകൊണ്ട് വലിയ പരീക്ഷ വന്നൊന്നും പറഞ്ഞുകൊണ്ട് പേടിയിട്ടും വേണ്ട. വലിയ പരീക്ഷ നമുക്കുള്ള അവസരമാണ്. എന്തിനുള്ള അവസരം? ദൈവത്തിന്റെ മകനായി ഈ ഭൂമിയുടെ രാജാവായി തീരാനുള്ള അവസരം. അപ്പൊ അവസരം വരുമ്പോൾ ആരെങ്കിലും ഭയപ്പെടുമോ? ഇല്ല. അതുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങൾ ആരും ഭയപ്പെടേണ്ട. കർത്താവ് കൂടെയുണ്ട്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്.